തന്റെ വിശുദ്ധന്മാരുടെ കാലുകളെ അവൻ കാക്കുന്നു. ദുഷ്ടന്മാർ അന്ധകാരത്തിൽ മിണ്ടാതെയാകുന്നു. സശക്തിയാൽ ഒരുത്തനും ജയിക്കുകയില്ല. യഹോവയോട് എതിർക്കുന്നവൻ തകർന്നു പോകുന്നു. അവൻ ആകാശത്ത് നിന്ന് അവരുടെ മേലിടി വെട്ടിക്കുന്നു. യഹോവ ഭൂസിവാസികളെ വിധിക്കുന്നു. തന്റെ രാജാവിന് ശക്തി കൊടുക്കുന്നു. തന്റെ അഭിഷക്തന്റെ കൊമ്പ് ഉയർത്തുന്നു. പിന്നെ ഏൽക്കാന രാമയിൽ തന്റെ വീട്ടിലേക്ക് പോയി ബാലൻ പുരോഹിതനായ ഏലിയുടെ മുമ്പിൽ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. എന്നാൽ ഏലിയുടെ പുത്രന്മാർ നീചന്മാരും യഹോവയെ ഓർക്കാത്തവരുമായിരുന്നു. ഈ പുരോഹിതന്മാർ ജനത്തോട് ആചാരം ആചരിച്ച വിധം എങ്ങനെയെന്നാൽ വല്ലവരും ഒരു യാഗം കഴിക്കുമ്പോൾ മാംസം വേവിക്കുന്ന സമയത്ത് പുരോഹിതന്റെ ബാല്യക്കാരൻ കയ്യിൽ മുപ്പല്ലിയുമായി വന്ന് കലത്തിലോ ഉരുളിയിലോ കുട്ടകത്തിലോ ചട്ടിയിലോ കൊത്തും. മുപ്പല്ലിയിൽ പിടിച്ചു നോക്കിയും പുരോഹിതൻ എടുത്തുകൊള്ളും. ശീലോവിൽ വരുന്ന എല്ലാ ഇസ്രായേലരോടും അവർ അങ്ങനെ ചെയ്യും. മേധസ് ഉദയിപ്പിക്കും മുമ്പേ പുരോഹിതന്റെ ബാല്യക്കാരൻ വന്ന് യാഗം കഴിക്കുന്നവനോട് പുരോഹിതൻ വറുപ്പാൻ മാംസം തരിക, പച്ചമാംസമല്ലാതെ വേവിച്ചത് അവൻ വാങ്ങുകയില്ല എന്ന് പറഞ്ഞു പറയും. മേധസ് ഉദയിപ്പിച്ചു കഴിയട്ടെ, അതിനുശേഷം നീ ആഗ്രഹിക്കുന്നിടത്തോളം എഴുത്തുകൊള്ളുക എന്ന് അവനോട് പറഞ്ഞാൽ അവരവനോട് അല്ല ഇപ്പോൾ തന്നെ തരയണം, അല്ലെങ്കിൽ ഞാൻ ബലാൽക്കാരേണ എടുക്കുമെന്ന് പറയും. ഇങ്ങനെ ആ യൗവനക്കാരെ യഹോവയുടെ വഴിപാട് നിന്ദിച്ചുകൊണ്ട് അവരുടെ പാപം യഹോവയുടെ സന്നിധിയിൽ ഏറ്റവും വലുതായിരുന്നു. ചമവേലുന്ന ബാലനോ പഞ്ഞിനൂൽ കൊണ്ടുള്ള അംഗീകരിച്ച യഹോവയുടെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്തു പോന്നു. അവന്റെ അമ്മ ആണ്ടുതോറും ഒരു ചെറിയ അങ്കി ഉണ്ടാക്കി തന്റെ ഭർത്താവിനോടുകൂടെ വർഷാന്തരയാകും കഴിപ്പാൻ വരുമ്പോൾ അവന് കൊടുക്കും. എന്നാൽ ഏലിയേൽക്കാനായേയും അവന്റെ ഭാര്യയും അനുഗ്രഹിച്ചു. ഈ സ്ത്രീ യഹോവയ്ക്ക് കഴിച്ച നിവേദ്യത്തിന് പകരം യഹോവ അവളിൽ നിന്ന് നിനക്ക് സന്തതിയെ നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞു. പിന്നെ അവർ തങ്ങളുടെ വീട്ടിലേക്ക് പോയി. യഹോവ ഹനായെ കടാക്ഷിച്ചു. അവൾ ഗർഭം ധരിച്ച് 3 പുത്രന്മാരെയും 2 പുത്രിമാരെയും പ്രസവിച്ചു. ശമുവേൽ ബാലനോ യഹോവയുടെ സന്നിധിയിൽ വളർന്നു വന്നു. ഏലി വൃദ്ധനായാറേ അവന്റെ പുത്രന്മാരെല്ലാം ഇസ്രായേലിനോടും ചെയ്യുന്നതൊക്കെയും സമാഗമന കൂടാരത്തിന്റെ വാതുക്കൽ സേവ ചെയ്യുന്ന സ്ത്രീകളോടുകൂടെ ശയിക്കുന്നതും അവർ കണ്ടു. അവൻ കേട്ടു. അവൻ അവരോട് നിങ്ങൾ ഈ വക ചെയ്യുന്നത് എന്ത്? നിങ്ങളുടെ ദുഷ്പ്രവൃത്തികളെ കുറിച്ച് ജനമൊക്കെയും പറഞ്ഞു ഞാൻ കേൾക്കുന്നു. അങ്ങനെയരുത്. എന്റെ മക്കളെ, യഹോവയുടെ ജനം നിങ്ങളെ കുറിച്ച് പരത്തുന്നതിനായി ഞാൻ കേൾക്കുന്ന കേൾവി നന്നല്ല. മനുഷ്യൻ മനുഷ്യനോട് പാപം ചെയ്താൽ അവന് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കാം. മനുഷ്യൻ യഹോവയോട് പാപം ചെയ്താലും അവന് വേണ്ടി ആർ അപേക്ഷിക്കും എന്ന് പറഞ്ഞു. എങ്കിലും അവരെ കൊല്ലുവാൻ യഹോവ നിശ്ചയിച്ചതുകൊണ്ട് അവർ അപ്പന്റെ വാക്ക് കൂട്ടാക്കിയില്ല. ശമുവേൽ ബാലനോ വളരും തോറും യഹോവയ്ക്കും മനുഷ്യർക്കും പ്രീതിയുള്ളവനായി വളർന്നു. അനന്തരം ഒരു ദൈവപുരുഷൻ ഏലിയുടെ അടുക്കൽ വന്ന് അവനോട് പറഞ്ഞത് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിന്റെ പിതൃഭവനം മിസ്രയീമിൽ ഫറവോന്റെ ഗൃഹത്തിന് അടിമകളായിരുന്നപ്പോൾ ഞാൻ അവർക്ക് വെളിപ്പെട്ടു. നിശ്ചയം എന്റെ യാഗപീഠത്തിന്മേൽ കയറുവാനും ധൂപം കാട്ടുവാനും എന്റെ സന്നിധിയിൽ ഏഫോദ് ധരിപ്പാനും ഞാൻ അവനെ ഇസ്രായേലിന്റെ സകല ഗോത്രങ്ങളിൽ നിന്നും എനിക്ക് പുരോഹിതനായി തിരഞ്ഞെടുത്തു. ഇസ്രായേൽ മക്കളുടെ സകല ദഹനയാഗങ്ങളും ഞാൻ നിന്റെ പിതൃഭവനത്തിന് കൊടുത്തു. തിരുനിവാസത്തിൽ അർപ്പിപ്പാൻ ഞാൻ കൽപ്പിച്ചിട്ടുള്ള എന്റെ യാഗവും വഴിപാടും നിങ്ങൾ ചവിട്ടുകയും എന്റെ ജനമായ ഇസ്രായേലിന്റെ എല്ലാ വഴിപാടുകളും പ്രധാന ഭാഗം കൊണ്ട് നിങ്ങളെ തന്നെ കൊഴിപ്പിക്കാൻ തക്കവണ്ണം നീ നിന്റെ പുത്രന്മാരെ എന്നേക്കാൾ ബഹുമാനിക്കുകയും ചെയ്യുന്നതെന്ത്? ആകയാൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിന്റെ ഭവനവും നിന്റെ പിതൃഭവനവും എന്റെ സന്നിധിയിൽ നിത്യം പരിചരിക്കുമെന്ന് ഞാൻ കൽപ്പിച്ചിരുന്ന നിശ്ചയം ഇപ്പോഴോ യഹോവ അരുളി ചെയ്യുന്നത്? ഇങ്ങനെ ഒരിക്കലും ആകെയില്ല. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്നെതിരാകും. നിന്റെ ഭവനത്തിൽ ഒരു വൃദ്ധനും ഉണ്ടാകാതെ വണ്ണം ഞാൻ നിന്റെ ഭുജവും നിന്റെ പിതൃഭവനത്തിന്റെ ഭുജവും തകർത്ത് കളയുന്ന നാളുകൾ ഇതാ വരുന്നു. ഇസ്രായേലിനെ രക്ഷിക്കാനുള്ള എല്ലാ നന്മകളെയും മധ്യേ നീ തിരുനിവാസത്തിൽ ഒരു പ്രതിയോഗിയെ കാണും. നിന്റെ ഭവനത്തിൽ ഒരു നാളും ഒരു വൃദ്ധൻ ഉണ്ടാകുകയുമില്ല. നിന്റെ കണ്ണി ക്ഷയിപ്പിപ്പാനും നിന്റെ ഹൃദയം വിസ്മിപ്പാനും ഞാൻ നിന്റെ ഭവനത്തിൽ ഒരുത്തനെ എന്റെ യാഗപീഠത്തിൽ നിന്ന് ഛേദിച്ചു കളയാതെ വെച്ചേക്കും. നിന്റെ ഭവനത്തിലെ സന്താനമൊക്കെയും പുരുഷപ്രായത്തിൽ മരിക്കും. നിന്റെ 2 പുത്രന്മാരായ ഹോഫ്നിക്കും ഫിനെഹാസിനും ഭവിപ്പാനിരിക്കുന്നത് നിനക്കൊരടയാളമാകുന്നു. അവർ ഇരുവരും ഒരു ദിവസത്തിൽ തന്നെ മരിക്കും. എന്നാൽ എന്റെ പ്രസാദവും ഹിതവും അനുഷ്ഠിക്കുന്ന ഒരു വിശ്വസ്ത പുരോഹിതനെ ഞാൻ എനിക്ക് എഴുന്നേൽപ്പിക്കും. അവന് ഞാൻ സ്ഥിരമായൊരു ഭവനം പണിയും. അവൻ എന്റെ അഭിഷിക്തന്റെ മുമ്പാകെ നിത്യം പരിചരിക്കും. നിന്റെ ഭവനത്തിൽ ശേഷിച്ചിരിക്കുന്നവനെല്ലാം അവന്റെ അടുക്കൽ വന്ന് ഒരു വെള്ളിക്കാശിന് ഒരപ്പത്തിനുമായിട്ട് അവനെ കുമ്പിട്ട് ഒരു കഷ്ണാപ്പം തിന്മാൻ ഇടവരേണ്ടതിന് എന്നെ ഒരു പുരോഹിതന്റെ വേലയ്ക്കാക്കണമേ എന്ന് അപേക്ഷിക്കും. ശമുവേൽ ബാലൻ ഏലിയുടെ മുമ്പാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു, ദർശനമേറെയില്ലായിരുന്നു. ആ കാലത്ത് ഒരിക്കൽ ഏലി തന്റെ സ്ഥലത്ത് കിടന്നുറങ്ങി. കാൺമാൻ മഹിയാതെ വണ്ണം അവന്റെ കണ്ണ് മങ്ങി തുടങ്ങിയിരുന്നു. ശമുവേൽ ദൈവത്തിന്റെ പെട്ടകമിരിക്കുന്ന യഹോവയുടെ മന്ദിരത്തിൽ ദൈവത്തിന്റെ വിളക്ക് കിടുന്നതിന് മുമ്പേ ചെന്ന് കിടന്നു. യഹോവ ശമുവേലിനെ വിളിച്ചു. അടിയൻ എന്നവൻ വിളി കേട്ട് ഏലിയുടെ അടുക്കൽ ഓടിച്ചെന്നു. അടിയൻ ഇതാ എന്നെ വിളിച്ചുവല്ലോ എന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചില്ല, പോയി കിടന്നുകൊള്ളുക എന്ന് അവൻ പറഞ്ഞു. അവൻ പോയി കിടന്നു. യഹോവ പിന്നെയും ശമുവേലെ എന്ന് വിളിച്ചു. ശമുവേൽ എഴുന്നേറ്റ് ഏലിയുടെ അടുക്കൽ ചെന്ന് അടിയൻ ഇതാ എന്നെ വിളിച്ചുവല്ലോ എന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചില്ല മകനെ, പോയി കിടന്നുകൊള്ളുക എന്ന് അവൻ പറഞ്ഞു. ശമുവേൽ അന്നുവരെ യഹോവയെ അറിഞ്ഞില്ല. യഹോവയുടെ വചനം അവന് അന്നുവരെ വെളിപ്പെട്ടതുമില്ല. യഹോവ ശമുവേലിനെ മൂന്നാം പ്രാവശ്യം വിളിച്ചു. അവൻ എഴുന്നേറ്റ് ഏലിയുടെ അടുക്കൽ ചെന്നു. അടിയൻ ഇതാ എന്നെ വിളിച്ചുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവയായിരുന്നു ബാലനെ വിളിച്ചതെന്ന് ഏലിക്ക് മനസ്സിലായി. ഏലി ശമുവേലിനോട് പോയി കിടന്നുകൊള്ളുക, ഇനിയും നിന്നെ വിളിച്ചാൽ യഹോവയെ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞുകൊള്ളണം എന്ന് പറഞ്ഞു. അങ്ങനെ ശമുവേൽ തന്റെ സ്ഥലത്ത് ചെന്ന് കിടന്നു. അപ്പോൾ യഹോവ വന്നു നിന്നു മുമ്പിലത്തെ പോലെ. ശമുവേലേ ശമുവേലേ എന്ന് വിളിച്ചു. അതിന് ശമുവേൽ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞു. യഹോവ ശമുവേലിനോട് അരുളി ചെയ്തത്, ഇതാ ഞാൻ ഇസ്രായേലിൽ ഒരു കാര്യം ചെയ്യും, അത് കേൾക്കുന്നവന്റെ ചെവി രണ്ടും മുഴങ്ങും. ഞാൻ ഏലിയുടെ ഭവനത്തെ കുറിച്ച് അരുളി ചെയ്തതൊക്കെയും ഞാൻ അന്ന് അവന്റെ മേൽ ആദ്യന്തം നിവർത്തിക്കും. അവന്റെ പുത്രന്മാർ ദൈവദൂഷണം പറയുന്ന അകൃത്യവും അവർ അറിഞ്ഞിട്ടും അവരെ ശാസിച്ചമർത്തായിക കൊണ്ട് ഞാൻ അവന്റെ ഭവനത്തിന് എന്നേക്കും ശിക്ഷ വിധിക്കുമെന്ന് ഞാൻ അവനോട് കൽപ്പിച്ചിരിക്കുന്നു. ഏലിയുടെ ഭവനത്തിന്റെ അകൃത്യത്തിന് യാഗത്താലും വഴിപാടിനാലും ഒരു നാളും പരിഹാരം വരികയില്ല എന്ന് ഞാൻ ഏലിയുടെ ഭവനത്തോട് സത്യം ചെയ്തിരിക്കുന്നു. പിന്നെ ശമുവേൽ രാവിലെ വരെ കിടന്നുറങ്ങി. രാവിലെ യഹോവയുടെ ആലയത്തിന്റെ വാതിലുകളിൽ തുറന്നു. എന്നാൽ ഈ ദർശനം ഏലി അറിയിപ്പാൻ ശമുവേൽ ശങ്കിച്ചു. ഏലി ശമുവേലിനെ വിളിച്ച് ശമുവേലി മകനെ എന്ത് പറഞ്ഞു എന്ന് പറഞ്ഞു. അടിയനിതാ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവൻ, നിനക്കുണ്ടായുള്ള പാട് എന്നോട് രണ്ട്, എന്നെ ഒന്നും മറച്ചു വയ്ക്കരുതേ, നിന്നോട് അരുളി ചെയ്ത സകലത്തിലും ഒരു വാക്കെങ്കിലും മറച്ചാൽ ദൈവം നിന്നോട് തക്കവണ്ണവും അധികവും ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ശമുവേൽ സകലവോമനെ അറിയിച്ചു, ഒന്നും മറച്ചില്ല. എന്നാലേ അവൻ യഹോവയല്ലോ തന്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ ശമുവേൽ വളർന്നു, യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. അവന്റെ വചനങ്ങളിൽ ഒന്നും നിഷ്ഫലമാകുവാൻ ഇടവരുത്തിയില്ല. ദാൻ മുതൽ ബേർശേബ വരെയുള്ള ഇസ്രായേലൊക്കെയും ശമുവേൽ യഹോവയുടെ വിശ്വസ്ത പ്രവാചകൻ എന്ന് ഗ്രഹിച്ചു. ഇങ്ങനെ യഹോവ ശീലോവിൽ വെച്ച് ശമുവേലിന് യഹോവയുടെ വചനത്താൽ വെളിപ്പെട്ട ശേഷം യഹോവ വീണ്ടും ശീലോവിൽ വെച്ച് പ്രത്യക്ഷനായി. ശമുവേലിന്റെ വചനമില്ല ഇസ്രായേലിനും വന്നിട്ട് ഇസ്രായേൽ ഫിലിസ്തീനോട് നേരെ യുദ്ധത്തിന് പുറപ്പെട്ടു. എബേൻ എസേരിനരികെ പാളയമിറങ്ങി. ഫിലിസ്തീർ അഫേക്കിലും പാളയമിറങ്ങി. ഫിലിസ്തീർ ഇസ്രായേലിന്റെ നേരെ അണിനിരന്നു. പട പരന്നപ്പോൾ ഇസ്രായേൽ ഫിലിസ്തീനോട് തോറ്റുപോയി. സൈന്യത്തിൽ ഏകദേശം 4000 പേരെ അവർ പോർക്കളത്തിൽ സംഹരിച്ചു. പടജ്ജനം പാളയത്തിൽ വന്നാറേ ഇസ്രായേൽ മൂപ്പന്മാർ, ഇന്ന് യഹോവ നമ്മെ ഫിലിസ്തീനോട് തോൽപ്പിക്കുമാറാക്കിയത് എന്ത്? നാം ശീലോവിൽ വെച്ച് യഹോവയുടെ നിയമപ്പെട്ടതും നമ്മുടെ അടുക്കൽ വരുത്തുക, അത് നമ്മുടെ ഇടയിൽ വന്നാൽ നമ്മെ നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ജനം ശീലോവിലേക്ക് അളയിച്ചു. അവർ കെരൂബുകളുടെ മധ്യ അധിവസിക്കുന്നവനായ സൈന്യങ്ങളുടെ യഹോവയുടെ നിയമപ്പെട്ടകം അവിടെ നിന്നും കൊണ്ടുവന്നു. ഏലിയുടെ രണ്ട് പുത്രന്മാരായ ഹൊഫ്നിയും ഫിനഹാസും ദൈവത്തിന്റെ നിയമപ്പെട്ടകത്തോടുകൂടി ഉണ്ടായിരുന്നു. യഹോവയുടെ നിയമപ്പെട്ടം പാളയത്തിലെത്തിയപ്പോൾ ഭൂമി കുലുങ്ങും വണ്ണം ഇസ്രായേലിലെല്ലാം ഉച്ചത്തിൽ ആർപ്പിട്ടു. ഫിലിസ്തീർ ആർപ്പിന്റെ വെച്ച് കേട്ട് എബ്രായരുടെ പാളയത്തിൽ ഈ വലിയ ആർപ്പിന് കാരണം എന്ത് എന്ന് അന്വേഷിച്ചു. യഹോവയുടെ പെട്ടകം പാളയത്തിൽ വന്നിരിക്കുന്നു എന്ന് ഗ്രഹിച്ചു. ദൈവം പാളയത്തിൽ വന്നിരിക്കുന്നു എന്ന് ഫിലിസ്തീർ പറഞ്ഞു ഭയപ്പെട്ടു. നമുക്കയ്യോ കഷ്ടം, ഇങ്ങനെ ഒരു കാര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല, നമുക്കയ്യോ കഷ്ടം. ശക്തിയുള്ള ഈ ദൈവത്തിന്റെ കയ്യിൽ നിന്നും നമ്മെ ആർ രക്ഷിക്കും? മിസ്രയേമ്യരുടെ മരുഭൂമിയിൽ സകലവിധ ബാധകളാലും ബാധിച്ച ദൈവം ഇത് തന്നെ. ഫിലിസ്തരെ, ധൈര്യം പൂണ്ട് പുരുഷത്വം കാണിപ്പീൻ. എബ്രായർ നിങ്ങൾക്ക് ദാസന്മാരായിരുന്നത് പോലെ നിങ്ങൾ അവർക്ക് ആകരുത്, പുരുഷത്വം കാണിച്ചു പെടുത്തുവീൻ എന്ന് പറഞ്ഞു. അങ്ങനെ ഫിലിസ്തീർ പട തുടങ്ങിയപ്പോൾ ഇസ്രായേൽ തോറ്റു. ഓരോരുത്തൻ താൻ തന്റെ വീട്ടിലേക്ക് ഓടി. ഇസ്രായേലിൽ 30,000 കാളാൽ വീണുപോയി പോകത്തക്കവണ്ണം ഒരു മഹാസംഹാരമുണ്ടായി. ദൈവത്തിന്റെ പെട്ടകം പിടിപ്പെട്ടു. ഏലിയുടെ രണ്ട് പുത്രന്മാരായ ഹൊഫ്നിയും ഫിനഹാസും പെട്ടുപോയി. പോർക്കളത്തിൽ നിന്ന് ഒരു ബെന്യാമീൻ വസ്ത്രം കീറിയും തലയിൽ പുഴു വാരിയിട്ടും കൊണ്ട് ഓടി അന്ന് തന്നെ ശീലോവിൽ വന്നു. അവൻ വരുമ്പോൾ ഏലി നോക്കിക്കൊണ്ടിരിക്കുന്ന വഴിയരികെ തന്റെ ആസനത്തിലിരിക്കുകയായിരുന്നു. ദൈവത്തിന്റെ പെട്ടകത്തെ കുറിച്ച് അവന്റെ ഹൃദയം വ്യാകുലപ്പെട്ടിരുന്നു. ആ മനുഷ്യൻ പട്ടണത്തിലെത്തി വസ്തുത പറഞ്ഞപ്പോൾ പട്ടണത്തിലെല്ലാം നിലവിളിയായി. ഏലി നിലവിളി കേട്ടപ്പോൾ ഈ ആരവം എന്തെന്ന് ചോദിച്ചു. ആ മനുഷ്യൻ ബന്ധപ്പെട്ടു വന്ന് ഏലിയോട് അറിയിച്ചു. ഏലിയോ 98 വയസ്സുള്ളവനും കാണാൻ കഴിയാതെ വഹിയാതെ വണ്ണം കണ്ണു മങ്ങിയവനും ആയിരുന്നു. ആ മനുഷ്യൻ എലിയോടെ, ഞാൻ പോർക്കളത്തിൽ നിന്ന് വന്നവനാകുന്നു, ഇന്ന് തന്നെ ഞാൻ പോർക്കളത്തിൽ നിന്ന് ഓടിപ്പോന്നു എന്ന് പറഞ്ഞു. വർത്തമാനം എന്താകുന്നു മകരെ എന്നവൻ ചോദിച്ചു. അതിനെ ആ ദൂതൻ, ഇസ്രായേൽ ഫിലിസ്തീനയുടെ മുമ്പിൽ തോറ്റോടി, ജനത്തിൽ ഒരു മഹാസംഹാരമുണ്ടായി, നിന്റെ രണ്ട് പുത്രന്മാരായ ഹൊഫ്നിയും ഫിനഹാസും പെട്ടുപോയി, ദൈവത്തിന്റെ പെട്ടകവും വിടിപെട്ടുപോയി എന്ന് പറഞ്ഞു. അവൻ ദൈവത്തിന്റെ പെട്ടകത്തിന്റെ വസ്തുത പറഞ്ഞപ്പോൾ ഏലി പടിവാതകലാസനത്തിൽ നിന്ന് പിറകോട്ട് വീണ് കഴുത്തുടിഞ്ഞു മരിച്ചു. അവൻ വൃദ്ധനും സൂലിച്ചവനുമായിരുന്നു. അവൻ 40 സംവത്സരം ഇസ്രായേലിന് ന്യായപാലനം ചെയ്തു. എന്നാൽ അവന്റെ മരുമകൾ ഫിനഹാസിന്റെ ഭാര്യ പ്രസവമടുത്ത് ഗർഭിണിയായിരുന്നു. ദൈവത്തിന്റെ പെട്ടകം പിടിപെട്ടുപോയതും ആ മാവിയപ്പനും ഭർത്താവും മരിച്ചതും കേട്ടപ്പോൾ അവൾക്ക് പ്രസവവേദന തുടങ്ങി. അവൾ നിലത്ത് വീണ് പ്രസവിച്ചു. അവൾ മരിപ്പാറായപ്പോൾ അരികെ നിന്ന സ്ത്രീകൾ അവളോട്, ഭയപ്പെടേണ്ട, നീ ഒരു മകനെ പ്രസവിച്ചുവല്ലോ എന്ന് പറഞ്ഞു. എന്നാൽ അവൾ ഉത്തരം പറഞ്ഞില്ല, ശ്രദ്ധിച്ചതുമില്ല. ദൈവത്തിന്റെ പെട്ടകം പിടിപെട്ടു പോകുകൊണ്ടേയും അമ്മാവിയപ്പനെയും ഭർത്താവിനെയും ഓർത്തിട്ട് മഹത്വം ഇസ്രായേലിന് പോയി എന്ന് പറഞ്ഞ് അവൾ കുഞ്ഞിന് ഈഖാബോധ് എന്ന് പേറിട്ടു. ദൈവത്തിന്റെ പെട്ടകം പിടിപെട്ടു പോയത് കൊണ്ട് മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയി എന്ന് അവൾ പറഞ്ഞു. ഫിലിസ്തീയർ ദൈവത്തിന്റെ പെട്ടകമെടുത്ത് അതിനെ യബനശേറിൽ നിന്ന് അസ്തോദിലേക്ക് കൊണ്ടുപോയി. ഫിലിസ്തീയർ ദൈവത്തിന്റെ പെട്ടകമെടുത്ത് ദാഗോന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുചെന്നു. ദാഗോന്റെ അരികെ വെച്ചു. പിറ്റേന്നാൾ രാവിലെ അസ്തോദ്യർ എഴുന്നേറ്റപ്പോൾ ദാഗോൻ യഹോവയുടെ പെട്ടകത്തിന്റെ മുമ്പിൽ കമിഴ്ന്ന് വീണുകിടക്കുന്നത് കണ്ടു. അവർ ദാഗോനെ എടുത്തും വീണ്ടും അവന്റെ സ്ഥലത്ത് നിർത്തി. പിറ്റേന്നാൾ രാവിലെ അവർ എഴുന്നേറ്റപ്പോൾ ദാഗോൻ യഹോവയുടെ പെട്ടകത്തിന്റെ മുമ്പിൽ കമിഴ്ന്ന് വീണുകിടക്കുന്നത് കണ്ടു. ദാഗോന്റെ തലയും അവന്റെ കൈപ്പത്തികളും ഉമ്മരപ്പടിമേൽ മുറിഞ്ഞു കിടന്നു. ദാഗോന്റെ ഉടൽ മാത്രം ശേഷിച്ചിരുന്നു. അതുകൊണ്ട് ദാഗോന്റെ പുരോഹിതന്മാരും ദാഗോന്റെ സഹസ്രത്തിൽ കടക്കുന്നവരും അസ്തോതിൽ ദാഗോന്തിന്റെ ഉപരിപിടിപ്പടിമേൽ ഇന്ന് ഉമ്മരപ്പടിമേൽ ഇന്നും ചവിട്ടുമാറില്ല. എന്നാൽ യഹോവയുടെ കൈ അസ്തോദ്യരുടെ മേൽ ഭാരമായിരുന്നു. അവൻ അവരെ ശൂന്യമാക്കി. അസ്തോതിലും അതിന്റെ അതിരുകളിലുള്ളവരെ മൂലരോഗത്താൽ ബാധിച്ചു. അങ്ങനെ ഭവിച്ച അസ്തോദ്യർ കണ്ടിട്ട് ഇസ്രായേലിന്റെ ദൈവത്തിന്റെ പെട്ടകം നമ്മുടെ അടുക്കലിരിക്കരുത്, അവന്റെ കൈ നമ്മുടെ മേലും നമ്മുടെ ദേവനായ ദാഗോന്റെ മേലും കഠിനമായിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അവർ ആളയച്ച് ഫിലിസ്തീയരുടെ സകല പ്രഭുക്കന്മാരെയും വിളിച്ചു കൂട്ടി. ഇസ്രായേലിന്റെ ദൈവത്തിന്റെ പെട്ടകം സംബന്ധിച്ച് നാം എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. അതിന് അവർ, ഇസ്രായേലിന്റെ ദൈവത്തിന്റെ പെട്ടകം ഗത്തിലേക്ക് കൊണ്ടുപോകട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ പെട്ടകം കൊണ്ടുപോയി. അവർ അത് കൊണ്ടുചെന്ന ശേഷം ഏറ്റവും വലിയൊരു പരിഭ്രമം ഉണ്ടാകത്തക്കവണ്ണം യഹോവയുടെ കൈ ആ പട്ടണത്തിന് വിരോധമായി തീർന്നു. അവൻ പട്ടണക്കാരെ ആബാലവൃദ്ധം ബാധിച്ചു. അവർക്ക് മൂലരോഗം തുടങ്ങി. അതുകൊണ്ട് അവർ ദൈവത്തിന്റെ പെട്ടകം എക്രോനിലേക്ക് കൊടുത്തയച്ചു. ദൈവത്തിന്റെ പെട്ടകം എക്രോനിലെത്തിയപ്പോൾ എക്രോനിയർ, നമ്മയും നമുക്കുള്ളവരെയും കൊല്ലുവാൻ അവർ ഇസ്രായേലിയരുടെ ദൈവത്തിന്റെ പെട്ടകം നമ്മുടെ അടുക്കൽ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞു നിലവിളിച്ചു. അവർ ആളയച്ച് ഫിലിസ്തീനയുടെ സകല പ്രഭുക്കന്മാരെയും കൂട്ടി വരുത്തി. ഇസ്രായേലുകളുടെ ദൈവത്തിന്റെ പെട്ടകം നമ്മയും നമ്മുടെ ജനത്തെയും കൊല്ലാതിരിക്കേണ്ടതിന് അതിനെ വിട്ടയച്ചു കളയണം, അത് വീണ്ടും അതിന്റെ സ്ഥലത്തേക്ക് പോകട്ടെ എന്ന് പറഞ്ഞു. ആ പട്ടണത്തിലെങ്ങും മരണകരമായ പരിഭ്രമമുണ്ടായി. ദൈവത്തിന്റെ കൈ അവിടെയും അതിഭാരമായിരുന്നു. മരിക്കാതിരുന്ന് അവർ മൂലരോഗത്താൽ ബാധിതരായി പട്ടണത്തിലെ നിലവിളി ആകാശത്തിൽ കയറി. യഹോയുടെ പെട്ടകം 7 മാസം ഫിലിസ്തീനയുടെ ദേശത്ത് ആയിരുന്നു. എന്നാൽ ഫിലിസ്തീൻ പുരോഹിതന്മാരെയും പ്രശ്നക്കാരെയും വരുത്തി നാം യഹോയുടെ പെട്ടകം സംബന്ധിച്ച് എന്ത് ചെയ്യേണ്ടു? അതിനെ അതിന്റെ സ്ഥലത്തേക്ക് വിട്ടയക്കേണ്ടതിന് എന്ന് ഞങ്ങൾ പറഞ്ഞു. അതിന്റെ സ്ഥലത്തേക്ക് വിട്ടയക്കേണ്ടതിന് എങ്ങനെയെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരുവീൻ എന്ന് ചോദിച്ചു. അതിനെ അവ, നിങ്ങൾ ഇസ്രായേലിലുള്ള ദൈവത്തിന്റെ പെട്ടകം വിട്ടയക്കുന്നുവെങ്കിൽ വെറുതെ അയക്കാതെ ഒരു പ്രായശ്ചിത്തവും അവന് കൊടുത്തയക്കണം. അപ്പോൾ നിങ്ങൾക്ക് സൗഖ്യം വരും. അവന്റെ കൈ നിങ്ങളെ വിട്ട് നീങ്ങാതെ ഇരിക്കുന്നത് എന്തെന്ന് നിങ്ങൾക്കറിയാമെന്ന് പറഞ്ഞു. ഞങ്ങൾ അവന് കൊടുത്തയക്കേണ്ടത് പ്രായശ്ചിത്തം എന്തെന്ന് ചോദിച്ചതിന് അവർ പറഞ്ഞത്, ഫെലിസ്ത്യ പ്രഭുക്കന്മാരുടെ എണ്ണത്തിന് തവണം പൊന്നുകൊണ്ട് 5 മൂലക്കുരുവും പൊന്നുകൊണ്ട് 5 ഇരിയും തന്നെ. നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ പ്രഭുക്കന്മാർക്കും ഒരേ ബാധയുണ്ടായിരുന്നത് ആകിയാൽ നിങ്ങൾ നിങ്ങളുടെ മൂലക്കുരുവിന്റെയും നിങ്ങളുടെ ദേശത്തെ ശൂന്യമാക്കുന്ന ഇരിയുടെയും പ്രതിമകൾ ഉണ്ടാക്കി ഇസ്രായേലിന്റെ ദൈവത്തിന്റെ തിരുമുൽക്കാഴ്ച വഹിക്കണം. പക്ഷേ അവൻ തന്റെ കൈ നിങ്ങളുടെ മേൽ നിന്നും നിങ്ങളുടെ ദേവന്മാരുടെ മേൽ നിന്നും നിങ്ങളുടെ ദേശത്തിന്മേൽ നിന്നും നീക്കും. മിസ്രയീമ്യരും ഫറവോനും തങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കിയതുപോലെ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത് എന്ന് പറയുവാക്കുന്നത് എന്ത്? അവരുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിച്ച ശേഷമല്ലോ അവൻ അവരെ വിട്ടയക്കുകയും അവർ പോവുകയും ചെയ്തതാകിയാൽ നിങ്ങളിപ്പോൾ ഒരു പുതിയ വടി ഉണ്ടാക്കി മുഖം വെച്ചിട്ടില്ലാത്ത കരവുള്ള 2 പശുക്കളെ കൊണ്ടുവന്ന് വണ്ടിക്ക് കെട്ടി അവയുടെ കടാക്കളെ അവരുടെ അടുക്കൽ നിന്ന് വീട്ടിൽ മടക്കി കൊണ്ടുപോകുകയും പിന്നെ യഹോവയുടെ പെട്ടകം എടുത്ത് വണ്ടിയിൽ വയ്ക്കുകയും നിങ്ങൾ അവന് പ്രായശ്ചിത്തമായി കൊടുത്തയക്കുന്ന പൊന്നുരുടിപ്പടികളും ഒരു ചെല്ലത്തിൽ അതിനരികെ വെച്ച് അത് തനിച്ചു പോകുവാൻ വിടുവീൻ. പിന്നെ നോക്കുവേൻ, അത് ബേച്ചേന് ശേമിലേക്കുള്ള വഴിയായി സ്വദേശത്തേക്ക് പോകുന്നുവെങ്കിൽ അവൻ തന്നെയാകുന്നു നമുക്ക് ഈ വലിയ അനർത്ഥം വരുത്തിയത്. അല്ലെങ്കിൽ നമ്മെ ബാധിച്ചത് അവന്റെ കൈയല്ല, എതിർച്ചയാ നമുക്ക് ഭവിച്ചത് അത്രയെന്ന് അറിഞ്ഞുകൊള്ളാം. അവർ അങ്ങനെ തന്നെ ചെയ്തു. കറവുള്ള 2 പശുക്കളെ വരുത്തി വണ്ടിക്ക് കെട്ടി അവയുടെ കിടാക്കളെ വീട്ടിലിട്ടടച്ചു. പിന്നെ അവർ യഹോവയുടെ പെട്ടകം പൊന്നുകൊണ്ടുള്ള എലികളും മൂലക്കുരുവിന്റെ പ്രതിമകളും വീട്ടിൽ നിന്ന് ചെലവും വണ്ടിയിൽ വെച്ചു. ആ പശുക്കൾ നേരെ ബേത്ത്ശേമയിലേക്കുള്ള വഴിക്ക് പോയി. അവ കരഞ്ഞും കൊണ്ട് വലത്തോട്ടോ ഇടത്തോട്ടോ മാറാതെ പെരുവഴിയിൽ കൂടി തന്നെ പോയി. ഫെലിസ്ത്യ പ്രഭുക്കന്മാരും ബേത്ത്ശേമിന്റെ അതുവരെ പിന്നാലെ ചെന്നു. അന്നേരം ബേത്ത്ശേമയർ താഴ്വരയിൽ കോതമ്പ് കൊയ്യുകയായിരുന്നു. അവർ തലയുയർത്തി പെട്ടകം കണ്ടിട്ട് സന്തോഷിച്ചു. വണ്ടി ബേത്ത്ശേമയനായ യോശുവയുടെ വയലിൽ നിന്നു. അവിടെ ഒരു വലിയ കല്ലുണ്ടായിരുന്നു. അവർ വണ്ടിയുടെ മരം വെട്ടിക്കീറി പശുക്കളെ യഹോവയ്ക്ക് ഹോമയാഗം കഴിച്ചു. ലേവ്യർ യഹോവയുടെ പെട്ടകവും പൊന്നുരുപ്പുള്ള ചെല്ലവും ഇറക്കി ആ വലിയ കല്ലിന്മേൽ വെച്ചു. ബേത്ത്ശേമയർ അന്ന് യഹോവയ്ക്ക് ഹോമയാഗങ്ങളും അനയാഗങ്ങളും അർപ്പിച്ചു. ഫെലിസ്ത്യ പ്രഭുക്കന്മാരേവരും അത് കണ്ട ശേഷം അന്ന് തന്നെ എക്രോനിലേക്ക് മടങ്ങിപ്പോയി. ഫെലിസ്ത്യർ യഹോവയ്ക്ക് പ്രായശ്ചിത്തമായി കൊടുത്തയച്ച പൊന്നുകൊണ്ടുള്ള മൂലക്കുരുക്കൾ അസ്തോദിന്റെ പേർക്ക് 1, ഗസയുടെ പേർക്ക് 1, അസ്കലോന്റെ പേർക്ക് 1, ഗത്തിന്റെ പേർക്ക് 1, എക്രോന്റെ പേർക്ക് 1 ഇങ്ങനെയായിരുന്നു. പൊന്നുകൊണ്ടുള്ള എലികൾ ഉറപ്പുള്ള പട്ടണങ്ങളും നാട്ടുമ്പുറങ്ങളിലുള്ള ഗ്രാമങ്ങളുമായി 5 പ്രഭുക്കന്മാരുള്ള സകല ഫെലിസ്ത്യ പട്ടണങ്ങളുടെയും എണ്ണത്തിന് ഒത്തവണ്ണമായിരുന്നു. അവർ യഹോവയുടെ പെട്ടകം ഇറക്കി വെച്ച് വലിയ കല്ല് ബേത്ത്ശേമയനായ യോശുവയുടെ വയലിൽ ഇന്നു വരികയുമുണ്ട്. ബേത്ത്ശേമയർ യഹോവയുടെ പെട്ടകത്തിൽ നോക്കുകൊണ്ട് അവൻ അവരെ സംഹരിച്ചു. അവൻ ജനത്തിന് 50,070 പേരെ സംഹരിച്ചു. ഇങ്ങനെ യഹോവ ജനത്തിന് ഒരു മഹാസംഹാരം ചെയ്തതുകൊണ്ട് ജനം വിലപിച്ചു. ഈ പരിശുദ്ധ ദൈവമായ യഹോവയുടെ മുമ്പാകെ നിൽപ്പാൻ ആർക്ക് കഴിയും? അവൻ ഞങ്ങളെ വിട്ട് ആരുടെ അടുക്കൽ പോകും? എന്ന് ബേത്ത്ശേമയർ പറഞ്ഞു. അവർ കിര്യത്ത് എയാരീം നിവാസികളുടെ അടുക്കൽ ദൂതന്മാരെ അയച്ചു. ഫിലിസ്തീർ യഹോവയുടെ പെട്ടകം മടക്കി അയച്ചിരിക്കുന്നു. നിങ്ങൾ വധനന്ദനെ നിങ്ങളുടെ അടുക്കൽ കൊണ്ടുപോകുകയും എന്ന് പറയിച്ചു. കിര്യത്ത് എയാരീം നിവാസികൾ വന്ന് യഹോവയുടെ പെട്ടകം എടുത്ത് കുഞ്ഞന്മേൽ അബിനാദാബിന്റെ വീട്ടിൽ കൊണ്ടുപോയി അവന്റെ മകനായ എലെയാസാരിനെ യഹോവയുടെ പെട്ടകം സൂക്ഷിക്കേണ്ടതെന്ന് ശുദ്ധീകരിച്ചു. പെട്ടകം കിരിയത്ത് ഏഴാമിൽ ആയിട്ട് ഏറിയ കാലം 20 സംവത്സരം തന്നെ കഴിഞ്ഞു. ഇസ്രായേൽ ഗൃഹമൊക്കെയും യഹോവയോട് വിലപിച്ചു. അപ്പോൾ ശമുവേൽ എല്ലാ ഇസ്രായേൽ ഗൃഹത്തോടും, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിലേക്ക് തിരിയുന്നുവെങ്കിൽ അന്യദൈവങ്ങളെയും അസ്തോരെത് പ്രതിഭാസകളെയും നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞ് നിങ്ങളുടെ ഹൃദയങ്ങളെ യഹോവയിലേക്ക് തിരിക്കുകയും അവനെ മാത്രം സേവിക്കുകയും ചെയ്യുകയും, എന്നാൽ അവൻ നിങ്ങളെ ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്ന് വിടുവിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഇസ്രായേൽ മക്കൾ ബാൽ വിഗ്രഹങ്ങളെയും അസ്തോരെത് പ്രതിഷ്ഠകളെയും നീക്കിക്കളഞ്ഞ് യഹോവയെ മാത്രം സേവിച്ചു. അനന്തരം ശമുവേൽ എല്ലാ ഇസ്രായേലിനെയും മിസ്പയിൽ കൂട്ടുകയും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞു. അവർ മിസ്പയിൽ ഒന്നിച്ചുകൂടി വെള്ളം കോരി യഹോവയുടെ സന്നിധിയിൽ ഒഴിച്ച് ആ ദിവസം ഉപവസിച്ചു. ഞങ്ങൾ യഹോവയോട് പ്രാർത്ഥിച്ചിരിക്കുന്നു എന്നും അവിടെ വെച്ച് പറഞ്ഞു. പിന്നെ ശമുവേൽ മിസ്പയിൽ വെച്ച് ഇസ്രായേൽ മക്കൾക്ക് ന്യായപാലനം ചെയ്തു. ഇസ്രായേൽ മക്കൾ മിസ്പയിൽ ഒന്നിച്ചുകൂടി എന്ന് ഫിലിസ്തർ കേട്ടപ്പോൾ ഫിലിസ്തർ പ്രഭുക്കന്മാർ ഇസ്രായേലിന്റെ നേരെ പുറപ്പെട്ടു വന്നു. ഇസ്രായേൽ മക്കൾ അത് കേട്ട് ഫിലിസ്തരെ ഭയപ്പെട്ടു. ഇസ്രായേൽ മക്കൾ ശമുവേലിനോട്, നമ്മുടെ ദൈവമായ യഹോവ ഞങ്ങളെ ഫിലിസ്തരുടെ കയ്യിൽ നിന്നും രക്ഷിക്കേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടി അവനോട് പ്രാർത്ഥിക്കുന്നത് മതിയാക്കരുതേ എന്ന് പറഞ്ഞു. അപ്പോൾ ശമുവേൽ പാൽ കുടിക്കുന്ന ഒരു ആട്ടിൻകുട്ടിയെ എടുത്ത് യഹോവയ്ക്ക് സർവാംഗഹോമം കഴിച്ചു. ശമുവേൽ ഇസ്രായേലിന് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ ഉത്തരമരുളി. ശമുവേൽ ഹോമയാഗം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ചെത്തുകൊണ്ടിരിക്കുമ്പോൾ ഫിലിസ്തീയർ ഇസ്രായേലിനോട് പടക്കെടുത്തു. എന്നാൽ യഹോവ അന്ന് ഫിലിസ്തീയരുടെ മേൽ വലിയ ഇടി മുഴക്കി അവരെ പരിഭ്രമിച്ചു. അവർ ഇസ്രായേലിനോട് തോറ്റു. ഇസ്രായേൽ മിസ്പയിലിൽ നിന്ന് പുറപ്പെട്ട് ഫിലിസ്തീയരെ പിന്തുടർന്നു. ബേത്കാരിന്റെ നാടുകേർ വരെ അവരെ സംഹരിച്ചു. പിന്നെ ശമുവേൽ ഒരു കല്ലെടുത്ത് മിസ്പയിക്കും ശനിനും മധ്യേ നാട്ടി. ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ് അതിന് യബനേസർ എന്ന് പേരിട്ടു. ഇങ്ങനെ ഫിലിസ്തീയർ ഒതുങ്ങി. പിന്നെ ഇസ്രായേൽ ദേശത്ത് വന്നതുമില്ല. ശമുവേലിന്റെ കാലത്തൊക്കെ ഈ യഹോവയുടെ കൈ ഫിലിസ്തീയർക്ക് വിരോധമായിരുന്നു. എക്രോൻ മുതൽ ഗത്ത് വരെ ഫിലിസ്തീയർ ഇസ്രായേലിനോട് പിടിച്ചിരുന്ന പട്ടണങ്ങൾ ഇസ്രായേലിന് തിരികെ കിട്ടി. അവയുടെ അതിർ നാടുകളും ഇസ്രായേൽ ഫിലിസ്തീയരുടെ കയ്യിൽ നിന്നും വിടുവിച്ചു. ഇസ്രായേലിലും അമോര്യരും തമ്മിൽ സമാധാനമായിരുന്നു. ശമുവേൽ ജീവപര്യന്തം ഇസ്രായേലിന് ന്യായപാലനം ചെയ്തു. അവൻ ആണ്ടുതോറും ബേഥേലിലും ഗിൽഗാദിലും മിസ്പയിലും ചുറ്റി സഞ്ചരിച്ചു. അവിടങ്ങളിൽ വെച്ച് ഇസ്രായേലിന് ന്യായപാലനം ചെയ്തിട്ട് രാമയിലേക്ക് മടങ്ങിപ്പോരും. അവിടെയായിരുന്നു അവന്റെ വീട്. അവിടെ വെച്ചും അവൻ ഇസ്രായേലിന് ന്യായപാലനം നടത്തി വന്നു. യഹോവയ്ക്ക് അവിടെ ഒരു യാഗപീഠവും പണിതിരുന്നു. ദൈവമേ സ്തുതിക്ക് യോഗ്യമാകുന്നു. പറയുന്നു
വായിച്ചു കഴിഞ്ഞാൽ മക്കളെ.
ഹലോ,
കഴിഞ്ഞ അടുത്തത് വായിക്കാൻ പോകുന്നില്ല. പിതാവിനും പുത്രനും പരിശുദ്ധരുഹായിക്കും സ്തുതി നിലനിൽക്കും തന്നെ. ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിലുശാന ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ ഒന്നുവനും പുരോഹരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്ന ഉയരങ്ങളിൽ സ്തുതി. പ്രിയക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്വസ്വദരാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നമ്മൾ കൂടി വരാറുള്ള അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഒരു ബുധനാഴ്ചയോട് അനുഗ്രഹീതമായ കൂട്ടായ്മയുടെ ഭാഗമാകുവാൻ ദൈവം തന്ന അവസരത്തെയും അനുഗ്രഹത്തെയോ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മായിരിക്കുന്ന സ്ഥാനത്ത് ഏറ്റവും പ്രാർത്ഥനയോടും ഭക്തിയോടും കൂടെ ഈ ശുശ്രൂഷയിലെ സംബന്ധിക്കുവാനായിട്ടെല്ലാ അനുഗ്രഹങ്ങളും ദൈവം ചൊരിഞ്ഞു തരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിന്റെ ദൈവത്തെ വിളിക്കാൻ ലഭ്യമാകുന്ന ഓരോ നിമിഷങ്ങളും തമ്പരാൻ തന്ന ദാനമാണെന്നുള്ള തിരിച്ചറിവ് ആഴമായി ആ ദൈവകൃപയെ സ്പർശിക്കുവാനും ആ ദൈവകൃപയിൽ ആശ്രയിക്കുവാനും നമുക്കിടയാകണമേ എന്ന് ആമുഖമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ ഈ ശുശ്രൂഷയ്ക്ക് തുടസ്ഥാനമിടുകയും ഇതിന് നയിച്ചുകൊണ്ട് പോകുന്ന ഒക്കെ നീ പിതാക്കന്മാരെ ആദരവോടുകൂടി സ്മരിക്കുന്നു. ഈ ശുശ്രൂഷയിലെ സാന്നിധ്യം കൊണ്ട് നടക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠയും പ്രത്യേക വന്നിയ മാമനച്ചൻ, വി സി വർഗീസച്ചൻ, ഐഷക്കച്ചൻ, ബിജോയി അച്ഛൻ, വിവിധ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് ഇതിന്റെ ഭാഗമാകുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠയും ധന്യവാദം ശുശ്രൂഷയിൽ ആദരവോട് സ്വാഗതം ചെയ്യുന്നു. വിവിധ മേഖലയിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന വിശ്വാസത്തോട് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും നമർപ്പിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും ദൈവസന്നിധിയിൽ സ്വീകാര്യയോഗ്യമാകണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി സുവിശേഷ ഗീതങ്ങളിലെ 182 ഗീതം, സുവിശേഷ ഗീതങ്ങളിലെ 182 182 പഴയ ഗീതം ദൈവം ഭാഗം നമുക്ക് സമർപ്പിക്കാം. എന്നേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിയിട ഞാൻ. എന്നേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ. തന്റെ മാധുര്യമേറിടും നാമമാതെ സ്തുതി ഗീതങ്ങൾ പാടിടും ഞാൻ. തന്റെ മാധുര്യമേറിടും നാമമാതെ സ്തുതി ഗീതങ്ങൾ പാടിടും ഞാൻ. എന്നേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ. കണ്ണുനീരവൻ തുടച്ചിടുമേ കരുണയിൻ കാരം നീട്ടിടുമേ. കണ്ണുനീരവൻ തുടച്ചിടുമേ കരുണയിൻ കാരം നീട്ടിടുമേ. എന്റെ കാൽവരി നായകനേശുബാധി എന്റെ പാപങ്ങളകറ്റിടുവാ. എന്റെ കാൽവരി നായകനേശുബാധി എന്റെ പാപങ്ങളകറ്റിടുവാ. എന്നേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ. തന്റെ മാധുര്യമേറിടും നാമമാതെ സ്തുതി ഗീതങ്ങൾ പാടിടും ഞാൻ. തന്റെ മാധുര്യമേറിടും നാമമാതെ സ്തുതി ഗീതങ്ങൾ പാടിടും ഞാൻ. പരനൻ വിളി കേട്ടിടുമ്പോ പരമാനന്ദം ലഭിച്ചിടുമേ. പരനൻ വിളി കേട്ടിടുമ്പോ പരമാനന്ദം ലഭിച്ചിടുമേ. എന്റെ അകൃത്യങ്ങളൊക്കെയും അവൻ കൃപയാ അതിവേഗമകറ്റിടുമേ. എന്റെ അകൃത്യങ്ങളൊക്കെയും അവൻ കൃപയാൽ അതിവേഗമകറ്റിടുമേ. എന്നേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ. തന്റെ മാധുര്യമേറിടും നാമമാതെ സ്തുതി ഗീതങ്ങൾ പാടിടും ഞാൻ. തന്റെ മാധുര്യമേറിടും നാമമാതെ സ്തുതി ഗീതങ്ങൾ പാടിടും ഞാൻ.
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധമായ സത്യക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. ആദ്യം മുതൽ നിന്ന് നേക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 വരങ്ങൾ സ്തുതി. ദൈവമായ കർത്താവിന്റെ ഒരു നാമത്തിൽ വന്നവനും പരിപാലിക്കുന്നതിനും അയവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. വരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മണ്ണുമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ, ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ, ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ, ഞങ്ങളുടെ കർത്താവേ ഞങ്ങൾ ശുശ്രൂഷകളും പ്രാർത്ഥനയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, കൃഷ്ണാവേ നിനക്ക് സ്തുതി, പാപികളായ അടിയാരോട് കരുണയേ നമശേ രാജാവേ നിനക്ക് സ്തുതി പാലിക്കുമോ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ തിരുഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പ് ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരിശീലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടം ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നും നേക്കു നിനക്കുള്ളതാകുന്നു. ആമീൻ. സുഖം നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം, നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകൾ വാഴ്ത്തപ്പെട്ടവളാകുന്നു, നിന്റെ ഉത്തരഫലമായ കർത്താവ് യേശുമേശയ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യാമർത്ത മറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവിയുടെ ആജ്ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ സമയത്തും ദേവൻപുരാനോട് അപേക്ഷിച്ചോളേണമേ. ആമീൻ.
മറിക്കുമ്പോഴുള്ള ഭാവത്തെ വായിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ യേശുമേശയ, നിന്റെ വലത്തു ഭാഗത്തെ കുഞ്ഞാറുകളിലൂടെ ഞങ്ങളെ എണ്ണയണമേ. നിന്റെ ഭയങ്കരമായ രണ്ടാമത്തെ എഴുന്നള്ള തിങ്കൾ, ശപിക്കപ്പെട്ടവരെ നിങ്ങളെ അറിയാത്തതുകൊണ്ട് എന്നെ വിട്ടുപോകുവേ എന്നുള്ള ശബ്ദം നിന്നിൽ നിന്ന് ഞങ്ങൾ കേൾക്കുമാറാകരുത്. ദിവപുത്ര, സഹതന്മാർ തങ്ങളുടെ ഞെരുക്കങ്ങളെയും പുണ്യവാന്മാർ തങ്ങളുടെ സുഹൃത്തുക്കളെയും വഹിച്ചുകൊണ്ട് വരികയും നീ ഓരോരുവനും അവനവന്റെ പ്രവൃത്തിക്ക് ഏതൊക്കെയുള്ള പ്രതിഫലം കൊടുപ്പാനായിട്ട് നിന്റെയും നിന്റെ പിതാവിന്റെയും മഹത്വത്തോടുകൂടെ എഴുന്നള്ളുകയും ചെയ്യുന്ന സമയത്ത് എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ നിങ്ങൾ വന്ന് നിത്യരാജ്യത്തെയും പുതിയ ജീവനെയും അവകാശിച്ചുകൊള്ളുകയും എന്ന് പറയുന്നതായി കരുണയും ദൈവവും സന്തോഷവും നിറഞ്ഞ ശബ്ദം കേൾപ്പാൻ ഞങ്ങളെ ഈ യോഗ്യരാക്കണമേ. പിതാവിന്റെ വചനവും ഏകജാതനുമായ മെസ്സിയാദംബരാനെ, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്നും ഇതു മുതൽ എന്നേക്കും എന്റെ സമാധാനം നിങ്ങൾക്ക് വെച്ചേക്കുന്നു എന്നും പറഞ്ഞ് തന്റെ ശിഷ്യന്മാർക്ക് അവിടെ നിന്ന് സമാധാനം കൊടുത്തതുപോലെ സന്തോഷങ്ങൾ നിറഞ്ഞിരിക്കുന്നതിന്റെ സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. തന്നെ സ്തുതിക്കുന്നവരുടെ സ്തുതിപ്പോടുകൂടി ആകാശത്ത് വിളർന്ന് യാത്ര ചെയ്യുന്ന ഈ ദിവസത്തിന്റെ ദൂത കർത്താവ് തന്റെ കുറ്റങ്ങൾ മോചിക്കുവാനായിട്ട് അവന്റെ സന്നിധിയിൽ നിന്ന് എന്നെ ഓർക്കണമേ. എന്റെ കർത്താവേയും രോഗികളെ സുഖമാക്കണമേ, വലഞ്ഞിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. ദൈവമേ യാതൊരു വിധമായ ഞെരുക്കങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും സഹായിച്ച് രക്ഷിക്കണമേ. ഞങ്ങളെല്ലായ്പ്പോഴും നിന്റെ സ്തുതികളെ ഉച്ചരിച്ചുകൊണ്ട് നിന്റെ പരിശുദ്ധ നാമത്തെ പുകഴ്ത്തുമാറാകണമേ. പിതാവും പുത്രനും വൈസ്രഹായുമായ സത്യമുള്ള ദൈവം വാഴ്ത്തപ്പെട്ടവനാകുന്നു ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും. അതിന് സ്തുതിയും ബഹുമാനവും യോഗ്യമാകുന്നു.
പ്രിയക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പന്നീരായ വൈദിക സഹോദരങ്ങളെ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, തന്നെമാറുന്ന ഈ ശുശ്രൂഷയിൽ ഒരിക്കൽ കൂടി എല്ലാവരെയും ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം നമുക്ക് ദൈവം ഒരുക്കി തന്നു. നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും ഈ ശുശ്രൂഷയിൽ ഭക്തിയോടും ആദരവോടും കൂടെ സംബന്ധിക്കുവാൻ ആവശ്യമായിരിക്കുന്ന എല്ലാ നന്മകളും ചൊരിഞ്ഞു തരണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമുക്കറിയാമല്ലോ, നമ്മുടെ കാനോനിക ക്രമീകരണ പ്രകാരം കഴിഞ്ഞയാഴ്ച സകല വാങ്ങിപ്പോയ വൈദികരെയും നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുകയുണ്ടായി. ഈ ആഴ്ച സകല വാങ്ങിപ്പോയ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും പ്രത്യേകമായിട്ട് കർത്തൃസന്നിധിയിൽ ഓർക്കുകയും അവരുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്ന പ്രധാന ദിവസമായിട്ട് ക്രമീകരിച്ചിരിക്കുക. പൗരസ്ത്യ സഭയുടെ ദൈവശാസ്ത്രത്തിന്റെ ഏറ്റവും വലിയ നന്മ അല്ലെങ്കിൽ ഭാഗ്യം എന്ന് പറയുന്നത് വേദപുസ്തക വിശ്വാസത്തിന് അധിഷ്ഠിതമായ ഒരു ആരാധന പൈതൃക പാരമ്പര്യം നമ്മൾ കാത്തുസൂക്ഷിക്കുകയും ആ സത്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളതാണ്. ആ വിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലാണ് സകല വാങ്ങിപ്പോയവരെയും ദൈവസന്നിധിയിൽ സ്മരിക്കുകയും പ്രാർത്ഥിക്കുകയും. കാരണം ശരീരം കൊണ്ട് വേർപെട്ടാലും വിട്ടുപിരിയാത്ത ഒരു ദൈവീക ബന്ധമാണ് പ്രാർത്ഥനയിൽ കൂടി രൂപപ്പെടുത്തിയെടുക്കുവാൻ തക്കവണ്ണം സകല മാനവജാതിക്കും ദൈവം രൂപപ്പെടുത്തിയെടുക്കുന്നത്. ആ ദൈവീകമായ പദ്ധതിയുടെ ഭാഗമാണ് വാങ്ങിപ്പോയവരെയും ഓർക്കേണ്ടതുണ്ട് എന്ന് പരിശുദ്ധ സഭ നമ്മളെ ഓർപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. നവീന സഭകൾ പലതും ഈ ഒരു സത്യത്തെ മറച്ചുവെക്കാനും ഈ ഒരു റിയാലിറ്റി ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും വേദപുസ്തകം ഉള്ളിടത്തോളം കാലം, അല്ലെങ്കിൽ മനുഷ്യാത്മാവ് ഉള്ളിടത്തോളം കാലം, അല്ലെങ്കിൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചതാണെങ്കിൽ ആ സൃഷ്ടി ഒരിക്കലും നശിച്ചു പോവില്ല. അത് ദൈവം ഇട്ട ദൈവത്തിന്റെ ജീവശ്വാസം അതിൽ അടങ്ങിയിരിക്കുന്നതാണ്. അതിന് ജീവനുണ്ട്, നിത്യതയുണ്ട്. അത് താൽക്കാലികമായി ഈ ലോകം വിട്ടുപോയാലും അത് ശൂന്യമാകുന്നതല്ല എന്നുള്ള വലിയ ആഴമായ ദൈവശാസ്ത്ര ബോധം നമുക്ക് നൽകിയിട്ടുള്ളത് കൊണ്ട് അതിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു വലിയ പ്രത്യാശയാണ്. ഈ ലോകം വിട്ടാലും എന്നെ ഓർക്കാന് എന്റെ സമ്പദ്ധതി പരമ്പകളുണ്ട്, അല്ലെങ്കിൽ എന്നെ ഓർക്കാനും പ്രാർത്ഥിക്കാനും എന്റെ സഭയുണ്ട്. അതുകൊണ്ട് നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പ്രത്യാശയും ധൈര്യവും വാക്കുകൾക്ക് അതീതമാണ്. കാരണം ശരീരം കൊണ്ട് അവസാനിക്കുന്നതല്ല ഈ, അല്ലെങ്കിൽ ഈ ലോകം കൊണ്ട് അവസാനിക്കുന്നതല്ല എന്റെ ജീവൻ എന്നുള്ള ഒരു വലിയ ചിന്ത തന്നെ, അതിനേക്കാൾ ഉപരി ദൈവത്തിന്റെ കരങ്ങളിലാണ് എന്റെ ആത്മാവ് എന്നുള്ള ഒരു വലിയ ചിന്ത തന്നെ നമുക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു ഉണ്ടാക്കുന്ന ഒരു ഒരു ഭാഗ്യം അനുഗ്രഹം എന്ന് പറയുന്നത് വാക്കുകൾക്ക് അതീതമാണ്. അതുകൊണ്ട് ആ ഒരു വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ജീവിതത്തെ ആരാധനയിൽ കൂടി ചിട്ടപ്പെടുത്തുവാൻ ദൈവം നമുക്ക് ഇടയാകണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയുള്ളത് ഭാഗ്യസ്മരണായ ഗീവർഗീസ്മാർ ഒസ്താസ്ത്രിമേനയുടെ ഓർമ്മയാണ്. ഒരുപക്ഷെ ഒരു പ്രത്യേകിച്ച് ഈ സഭയുടെ വിശ്വാസികളെയൊന്നും ആ അഭിമന്യ തിരുമേനിയുടെ ജീവിതത്തെയും ദർശനത്തെ പറ്റി പഠിപ്പിച്ചു തരേണ്ട ആവശ്യമൊന്നുമില്ല. ദൈവമേൽപ്പിച്ച മനുഷ്യന്റെ ഭൂമിയിലെ ഉത്തരവാദിത്വം എന്താണെന്നുള്ളത് വാക്കുകളിൽ കൂടിയല്ല, ജീവിതത്തിന്റെ ഓരോ ശ്വാസങ്ങളിലും തെളിയിച്ചു തന്ന, ഇനിയും വരാൻ പോകുന്ന എല്ലാ മേൽപ്പട്ടക്കാർക്കും വിശ്വാസികൾക്കും ഒക്കെ മാതൃകയാക്കി തന്ന ഒരു ശ്രേഷ്ഠ പിതാവാണ് അഭിയന്യ ഒസ്താസ്ത്രിമേനി. മറ്റുള്ളവരെ സ്വന്തം ആരോഗ്യത്തെക്കാളും സന്തോഷത്തെക്കാൾ അപ്പുറം അവരന്റെ സ്വസ്ഥതയും സന്തോഷവും ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ജീവിതത്തിന്റെ ഹിംസഭാഗവും സമർപ്പണം ചെയ്ത ഒരു ശ്രേഷ്ഠ പിതാവാണ് ഒസ്താസ്ത്രിമേനി എന്നുള്ള കാര്യം നമുക്കറിയാം. ഒരുപക്ഷെ ഇങ്ങനെയുള്ള അനുഗ്രഹിക്കപ്പെട്ട പിതാക്കന്മാരെ ഈ സഭയ്ക്ക് നൽകിയതാണ് ഒരുപക്ഷെ ദൈവത്തിന്റെ വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. ഈ പിതാവിന്റെയൊക്കെ മധ്യസ്ഥത നമുക്കെപ്പോഴും കാവലായിരിക്കട്ടെ. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതവും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ താൻ നടത്തിയ ശുശ്രൂഷകളൊക്കെ വിശുദ്ധമായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് സഭ ഔദ്യോഗികമായിട്ട് ഒരു വിശുദ്ധിയുടെ പദവിയിലേക്ക് അദ്ദേഹത്തെ ആനയിച്ചില്ലെങ്കിലും അദ്ദേഹത്തോ പരിചയപ്പെട്ട എല്ലാ വിശ്വാസികളുടെയും ഹൃദയങ്ങളിൽ ഒരു പരിശുദ്ധ പിതാവ് തന്നെയായിട്ടാണ് ഒസ്താസ്ത്രിമേനിയെ കാണുന്നത്. ആ സ്നേഹവും വാത്സല്യവും അനുഭവിക്കാത്ത ഒരു മനുഷ്യരും ഒരുപക്ഷെ അദ്ദേഹവുമായി പരിചയപ്പെട്ടുള്ള ആളുകൾ ഇല്ലെന്ന് ഞാൻ വിചാരിക്കുക. ആരെപ്പോ കണ്ടാലും സ്നേഹത്തോട് രണ്ട് കൈ വെച്ച് തറയിൽ വെച്ച് എന്റെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്ന ഒരു വലിയ കൃപ ഒരുപക്ഷെ പലരും അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് ലഭ്യമായിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ആ പിതാവിന്റെ മധ്യസ്ഥ എപ്പോഴും കാവലായിരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് വന്നിയ ജോൺ ചാക്കോ അച്ഛനാണ്. ഈ ശുശ്രൂഷയിലെ ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമൊന്നുമില്ല. അച്ഛന് നിരണം ഭദ്രാസനത്തിന്റെ എനിക്ക് ഒരു സന്തോഷമുള്ളത് ഒസ്താസ്ത്രിമേനിയുടെ കരങ്ങൾ കൊണ്ട് തന്നെ പട്ടമേറ്റ അച്ഛൻ അദ്ദേഹത്തിന്റെ ഓർമ്മയായ ഇന്ന ദിവസം ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നുള്ളത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഒരു അവിചാരിതമായിട്ടാണ് അത് സംഭവിച്ചതല്ലെങ്കിലും ഇപ്പോഴാണ് എന്റെ മനസ്സിൽ ഓർമ്മ വന്നത്. അച്ഛന് നിരണം ഭദ്രാസനത്തിലെ വൈദികനാണ്. ഇതിനു മുമ്പ് പലതവണ ശുശ്രൂഷയിൽ സംബന്ധിച്ചിട്ടുണ്ട്. കൺവെൻഷൻ പ്രസംഗങ്ങളും അതുപോലെ നല്ല ധ്യാനങ്ങളും ഒക്കെ ഭംഗിയായിട്ടെടുക്കാൻ കഴിവുള്ള അച്ഛനാണ്. അതോടൊപ്പം ഞങ്ങളുടെയൊക്കെ ബാച്ചിൽ ഞങ്ങൾ ഒരേ സഹപാഠികളാണ്. വളരെ ശാന്തമായി സംസാരിക്കുകയും ആരോടെപ്പോഴും ഇടപഴകുമ്പോഴും ആ ശാന്തത കൈവിടാതെ എത്ര ദേഷ്യം വരുന്ന സിറ്റുവേഷൻ ആണെങ്കിലും ആ ശാന്തതയുടെ നൈർബല്യം കാത്തു സൂക്ഷിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട വൈദികനാണ് ജോൺ ചാക്കോ അച്ഛൻ. നിങ്ങളെല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട അച്ഛനെ ധന്യവാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴും സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം, ഇത് 334-ാമത്തെ ഗീതം, സുവിശേഷ ഗീതങ്ങളിലെ 334-ാമത്തെ ഗീതം ആലപിക്കും. അതിനുശേഷം വന്നിയ ജോൺ ചാക്കോ അച്ഛൻ തിരുവചനത്തിൽ നിന്ന് ധ്യാനം നിർവഹിക്കുന്നതാണ്. ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവെ നേടുന്ന ദൈവം, ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെന്റെ അന്തരംഗം കാണും ദൈവം, ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെന്റെ അന്തരംഗം കാണും ദൈവം, ആഴങ്ങൾ തേടുന്ന ദൈവം, കരതെത്തിക്കടലാകെ ഇളകുമ്പോൾ അഴലുമ്പോ മറപറ്റി അണയുമെൻ കാരേ, തകരുന്ന തോണിയും ആഴത്തിൽ താഴാതെ കരപറ്റാൻ കരം നൽകും ദൈവം, തകരുന്ന തോണിയും ആഴത്തിൽ താഴാതെ കരപറ്റാൻ കരം നൽകും ദൈവം, ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവെ നേടുന്ന ദൈവം, ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെന്റെ അന്തരംഗം കാണും ദൈവം, ആഴങ്ങൾ തേടുന്ന ദൈവം, ഉയരത്തിൽ ഉലഞ്ഞീടും തരുക്കളിയിൽ ഒളിയുമ്പോ ഉയർന്നെന്നെ ക്ഷണിച്ചിടും സ്നേഹം, തനിഞ്ഞന്റെ വിരുന്നീന് മടിയാതൻ ഭവനത്തിൽ കടന്നെന്നെ പുണർനീടും ദൈവം, കനിഞ്ഞന്റെ വിരുന്നീന് മടിയാതൻ ഭവനത്തിൽ കടന്നെന്നെ പുണർനീടും ദൈവം, ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവെ നേടുന്ന ദൈവം, ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെന്റെ അന്തരംഗം കാണും ദൈവം, ആഴങ്ങൾ തേടുന്ന ദൈവം, മനന്തൊന്തു കണ്ണു നീർ തരംഗമായി തൂകുമ്പോ ഘനമുള്ളൻ പാപങ്ങൾ മായ്ക്കും, മനമാറ്റും ശുദ്ധമായി ഹിമം പോലെ വൺമയ കനിവുള്ളൻ നിത്യരാം ദൈവം, മനമാറ്റും ശുദ്ധമായി ഹിമം പോലെ വെൺമയ കനിവുള്ളൻ നിത്യരാം ദൈവം, ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവെ നേടുന്ന ദൈവം, ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെന്റെ അന്തരംഗം കാണും ദൈവം, ആഴങ്ങൾ തേടുന്ന ദൈവം, പതിർമാറ്റി വിളവേൽക്കാൻ യജമാനെത്തുമ്പോ അതിർകൂട്ടി വിധിയോതും നേരം, അവനവൻ വിതയ്ക്കുന്ന വിത്തിൻ പ്രതിഫലം അവനായളന്നിടും ദൈവം, അവനവൻ വിതയ്ക്കുന്ന വിത്തിൻ പ്രതിഫലം അവനായളന്നിടും ദൈവം, ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവെ നേടുന്ന ദൈവം, ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെന്റെ അന്തരംഗം കാണും ദൈവം, ആഴങ്ങൾ തേടുന്ന ദൈവം.
തിരുവചന ധ്യാനത്തിനായി പന്നിയ ജോൺ ചാക്കോച്ചനെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അച്ഛാ കേൾക്കാം, അച്ഛാ പറഞ്ഞോളൂ, കേൾക്കാം.
പകരണമേ ദിവ്യത്തെ ജേത നമുക്കും ഒരു ദൈവിക ന്യായവിധി വരുവാൻ ഇടയുണ്ട് എന്ന് ഈ പുസ്തകം നമ്മളെ ഓർപ്പിക്കും. ഏതോമിന് ന്യായവിധി വരാനുള്ള ഒന്നാമത്തെ കാരണം അവർ ആത്മീയതയ്ക്ക് എന്തും വില കൽപ്പിച്ചില്ല എന്നുള്ളതാണ്. യെശ്ചാവിന്റെ കുടുംബം യെശ്ചാവിന്റെ രാജ്യമാണ് ഏതോ. ഈ രാജ്യത്തിന്റെ പ്രത്യേകത ആത്മീയതയ്ക്ക് എല്ലും വില കൽപ്പിക്കാതെ ഏനും ഭൗതികതയിലും ഭൗതിക സന്തോഷങ്ങളിലും ഭൗതിക വളർച്ചയിലും മാത്രം ലക്ഷ്യം വെച്ച് ജീവിച്ച ഒരു ദേശമായിരുന്നു ഏതോ. എഗ്രാലേഖനം 15:16 വാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. എബ്രായ 12:15-16 വാക്യങ്ങളിൽ ആരും ദൈവകൃപയിട്ട് പിന്മാറുകയും തന്റെ കൈപ്പുള്ള വേരും മുളച്ച് കടക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും ആരും തുറന്നെടുപ്പുകാരനോ ഒരു ഊരിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ യേശാവിനെ പോലെ അസക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിക്കാൻ കരുതിക്കൊള്ളി. യേശാവിന് കൊടുക്കുന്ന ചില വിശേഷണങ്ങളുണ്ട്. ദൈവ കൃപ വിട്ട് പിന്മാറിയവനാണ്. അവൻ കൈപ്പുള്ള വേല മുളച്ച് കലക്കമുണ്ടാക്കി അതുകൊണ്ട് അനേകർ അതിനാൽ മലിനപ്പെട്ടു. അവൻ നടപ്പുകാരനായിരുന്നു. പിന്നെ പറയുന്നു ഒരു കൂടുതൽ ജ്യേഷ്ഠാവകാശം വിറ്റ് കളഞ്ഞവൻ ഒരു അപ്പക്തൻ. ഈ പേരുകളൊക്കെയാണ് യേശാവിന് അവിടെ നൽകുന്നത്. ഒരു ഊരിന് ജ്യേഷ്ഠാവകാശം വിറ്റ് കളഞ്ഞവൻ. ഗോത്രപിതാക്കന്മാരുടെ പാരമ്പര്യത്തിൽ മൂത്ത മകൻ എന്ന് പറഞ്ഞാൽ അത് ഒരു ഭൗതികമായ ഒരു പദവിയല്ല, ഒരാത്മീക അധികാരം. ഗോത്രപിതാക്കന്മാരുടെ മൂത്ത മകനാണ് ഒരു കുടുംബത്തിലെ പുരോഹിതൻ. ആ മൂത്ത മകനാണ് തലമുറകളെ അനുഗ്രഹിക്കേണ്ടത്. മൂത്ത മകനാണ് എന്ന ദൈവ കൃപകളുടെയും അവകാശി. ഇതെല്ലാം ഭാഗ്യവശാൽ കിട്ടിയത്, ഭൗതികമായി കിട്ടിയത് യേശാവിനായിരുന്നു. പക്ഷെ അവരെ കിട്ടിയതിനെ അവൻ അറിയിച്ചില്ല. അവൻ വരുമ്പോൾ യാക്കോബ് ചുവന്ന പായസം കുടിക്കും. ആ പായസം കിട്ടാൻ വേണ്ടി ദൈവം നൽകിയ വിദ്യ അവകാശമായ ആത്മീയ അനുഗ്രഹമായ നേത്രാവകാശം വിറ്റ് കളഞ്ഞ് അവന് വെറും പായസം മേടിച്ച് കുടിച്ചു. ഒരു ഊണിന് നേഷ്ടാവകാശം വിറ്റ് കളഞ്ഞ് യേശാവിനെ പോലെ അപ്പത്തനെന്ന് ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ എത്ര ഭാഗ്യമുള്ളവരാണെന്ന് അറിയാമോ? എത്ര ആത്മീയങ്ങളും ആത്മീയ അധികാരങ്ങളും കൃപയാൽ നമുക്ക് ലഭിച്ചിരിക്കുന്നു. പരിശുദ്ധ മാമോദീസായിലൂടെ ദൈവത്തിലെ മക്കളായി തീർന്നിരിക്കുന്നു. ക്രിസ്തുയേശുവിന്റെ സഹോദരങ്ങളായി തീർന്നിരിക്കുന്നു. ദൈവരാജ്യത്തിന്റെ അവകാശികളായി തീർന്നിരിക്കുന്നു. ക്രിസ്തീയ സഭയുടെ അംഗങ്ങളായി തീർന്നിരിക്കുന്നു. എന്നൊരു ഭാഗ്യമാണത്. നിത്യജീവന്റെ അവകാശികളും ജീവനുള്ളവരും നിത്യജീവന്റെ അവകാശികളും ഒക്കെയായി തീർന്ന നമ്മൾ കേവലം ഈ ലോകത്തിലെ ഊണിന് വേണ്ടി, ലോകത്തിലെ താൽക്കാലിക സന്തോഷങ്ങൾക്ക് വേണ്ടി, താൽക്കാലിക സുഖങ്ങൾക്കും വേണ്ടി ദൈവകൃതി അതിന് നീതി കളയരുതെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർപ്പിക്കുകയാണ്. ആത്മീയതയ്ക്ക് വില കൽപ്പിക്കുന്ന ഒരു ജീവിതം ആയിരിക്കണം നാം നയിക്കേണ്ടത് എന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ എപ്പോഴും ഓർപ്പിച്ചുകൊണ്ടിരിക്കും. ഉൽപ്പത്തി പുസ്തകം 4:16 ഇരിക്കുമ്പോൾ അവന്റെ കുടുംബം ആരംഭിക്കുകയാണ്. അവന്റെ കുടുംബം എങ്ങനെയുള്ള കുടുംബമായിരുന്നു? ആ വാക്യം ഇങ്ങനെ പറയുകയാണ്, അങ്ങനെ കൈ യഹോവയുടെ സന്നിധി വിട്ട് ഏതിന്റെ കിടക്ക് ദേശത്തിട്ടെന്നത് പാർ. ഈ കുടുംബത്തിനെ കുറിച്ച് യഹോവയുടെ സന്നിധി വിട്ട് പുറപ്പെട്ടു പോയ കുടുംബം, യഹോവയുടെ സന്നിധി ഒരുമിച്ച് കൂടേണ്ടതാണ് ഈ കുടുംബം. ആ കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നതാണ്. പക്ഷേ ഈ കുടുംബം വിട്ട് പുറപ്പെട്ടു പോയി, യഹോവയുടെ സന്നിധി ഒന്നിച്ചു കൂടത്തില്ല, യഹോവയുടെ സന്നിധി ചേർന്ന് വന്നില്ല, വിട്ട് പുറപ്പെട്ടു പോയ കുടുംബം, യഹോവയെ വിട്ടുപോയ കുടുംബം. ആ കുടുംബം ലോക ചരിത്രത്തിൽ കുടുംബമായിരുന്നു. കായിന്റെ കുടുംബത്തിന് നന്മയുണ്ടായില്ല, ഒരു അനുഗ്രഹിക്കപ്പെട്ട പൈതൃകൾ ഉണ്ടായിട്ടില്ല, ഒരു ദൈവ മഹത്വമില്ലായിരുന്നു. കായിന്റെ കുടുംബത്തെ കുറിച്ചാണ് ആശക്തി വായിച്ചു വരുന്നോ. ഒരു നന്മയുള്ള പൈതര് പോലും ആ കുടുംബത്തെ ജനിച്ചില്ലെന്ന് നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ആ കുടുംബത്തിലുള്ള ഒരാളുടെ പേരാണ് കായിന് ശേഷമുണ്ടായ അതാവിന് മറ്റൊരു മകൻ കേത്ത്. ആ കേത്തിന്റെ കുടുംബത്തിൽ നന്മ നിറഞ്ഞ മക്കളുണ്ടായിരുന്നു. ആ കുടുംബത്തിലും ലാമയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വേറെ ലാമയെ കുറിച്ചാണ് പറയുന്നത്. നാലാമത്തെ 23-ാം വാക്യത്തിൽ ഒരു തലമുറ മകനെ കുറിച്ച് പറയുന്നു. ഈ വ്യക്തിയുടെ പ്രത്യേകത അറിയണം. നാട് വീള നടന്ന് എല്ലാവരോടും അഴക്കഴിച്ച് എല്ലാവരുടെയും തല്ലുകൊണ്ട് എല്ലാവരും പരിഹസിക്കപ്പെട്ട് ഒരു വിലയും ഇല്ലാത്തവൻ. അതായത് രണ്ടുമാരും പിന്നെയും എന്നിട്ട് വീട്ടിൽ വന്ന് ഈ 23-ാം വാക്യത്തിന് ഈ ഭാര്യമാരുടെ വീഴ്ചയും പറയുന്നുണ്ട്. എന്റെ വാക്ക് കേൾപ്പീൻ, ലാമയക്കയും ഭാര്യമാരെ എന്റെ വല ചെവി തരുവീൻ. എന്റെ മുറിവിന് പകരം ഒരു കുൽഭിഷണയും എന്റെ പരിക്കിന് പകരം ഒരു യുവാവിനെയും ഞാൻ കൊല്ലും. കായിന് വേണ്ടി 7 ഇരട്ടി പകരം ചെയ്യുമെങ്കിൽ ലാമയക്കിന് വേണ്ടി 27 ഇരട്ടി പകരം ചെയ്യും. ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല. അയാൾ എല്ലാവരുടെ അടുത്തുകൊണ്ട് എല്ലാവരും പരിഹസിപ്പിക്കപ്പെട്ട ഒരു മനുഷ്യനാണ്. ഇങ്ങനെ ഭാര്യമാരുടെ മുമ്പിൽ അത് ആളാക്കാൻ വേണ്ടി എന്തൊക്കെയോ വീരശയം പറഞ്ഞു കൊടുക്കുകയാണ് അയാൾ. അയാൾ പറയുന്ന ഈ വാക്കുകളിൽ എല്ലാം പ്രതികാരമാണ്. അവരുടെ തമസ് പ്രതികാരമായിരുന്നു, കൊലയും കൊള്ളിവെപ്പുമായിരുന്നു. എന്ത് സംഭവിച്ചതറിയാമോ? യഹോവയുടെ സന്നിധി വിട്ട് പുറപ്പെട്ടു പോയൊരു ഒരു കുടുംബനാഥൻ, ഒരപ്പൻ അവർക്കുണ്ടായിരുന്നു. ദൈവത്തെ മറന്നു ജീവിച്ചൊരപ്പൻ അവർക്കുണ്ടായിരുന്നു. അപ്പനുണ്ടെങ്കിൽ ആ ഭവനത്തിലെ മക്കളെല്ലാം വഴിപെടുത്തതായിരിക്കും. ദൈവത്തിന്റെ സന്നിധിയിൽ ആത്മീയതയ്ക്ക് പ്രാധാന്യം കൊടുത്ത് ജീവിക്കാൻ മാതാപിതാക്കൾ പരിശ്രമിച്ചില്ലെങ്കിൽ അതിനേക്കാൾ ദോഷപ്പെട്ടൊരു തലമുറ വരാൻ പോവുകയാണ്. ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്ന തലമുറ ഇല്ലെങ്കിൽ അതിന് മോശമായൊരു തലമുറയ്ക്ക് നമ്മൾ ജന്മം കൊടുക്കാൻ പോവുകയാണ്. അതിനുശേഷം നമ്മൾ കാണുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിന്റെ 25 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആദാമിന്റെ ഭാര്യയെ പിന്നീട് പരിഹരിച്ചു ഒരു മകന് ജന്മം കൊടുത്തു. കായിന്റെ കവിടെയാണ് കായി കൊന്ന ആബേല് പകരം എനിക്ക് മറ്റൊരു പൈതനെ ലഭിച്ചെന്ന് പറഞ്ഞ് ആദാം തന്റെ മകന് ശേത്ത് എന്ന പേരിട്ടു. ശേത്തിനൊരു മകൻ ജനിച്ചു, അവന്റെ പേര് ഏകവശമായിരുന്നു. ആ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. ഇതാണ് മഹത്തായ ഒരു കുടുംബത്തിന്റെ ആരംഭം. ഈ കൂടുതലത്തിലുണ്ടായ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട തീർത്തിന്റെ കുടുംബമായിരുന്നു. തീർത്തിന്റെ കുടുംബത്തിലെ രണ്ടാമനായിരുന്നു ഏനോസ്. ആ കുടുംബം അനുഗ്രഹിക്കപ്പെട്ട കാരണമാണ് ഏനോസ് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി എന്നുള്ളത്. യഹോവയുടെ സന്നിധി വിട്ടു പുറപ്പെട്ടു പോയപ്പോൾ ഈ രണ്ടാമത്തെ കുടുംബം യഹോവയുടെ സന്നിധിയിൽ ഒരുമിച്ച് ആരാധനയ്ക്കായിട്ട് കൂടി വന്നു. അതേറെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായിരുന്നു. നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ വീട്ടിനകത്ത് നമ്മുടെ കുടുംബത്തിനകത്ത് ആത്മീയതയ്ക്ക് ഒരു പ്രാധാന്യം ഉണ്ടായിരിക്കണം. പല ഭവനങ്ങളിലും ആത്മീയ കാര്യങ്ങളെ കുറിച്ച് ആത്മീയ വ്യക്തികളൊക്കെ പകർത്തുന്നുണ്ടാകണം. ആത്മീയ പുരോഹിതന്മാരെ കുറിച്ച്, സുവിശേഷകനെ കുറിച്ച്, തിരുമേനിമാരെ കുറിച്ച് മോശമായ കാര്യങ്ങൾ അപ്പന്മാർ സംസാരിച്ചിട്ട് നിങ്ങളുടെ തലമുറകൾ എങ്ങനെ അവരെ ബഹുമാനിക്കാൻ പഠിക്കും? ആത്മീയതയോട് പോവുക തന്നെ ചെയ്യും. അത് ഏറ്റവും വലിയ ദുരന്തത്തിന് കാരണമായി നന്മയുടെ സംസാരം ഉണ്ടാകണം. ആത്മീയമായ ഉണ്ടാകണം, ഒരുമിച്ചുള്ള ആരാധന ഉണ്ടാകണം, തിരുവചനുണ്ടായിരിക്കണം, ദൈവത്തിന്റെ വചനം അവരുടെ മുഴങ്ങണം, അവരുടെ പാടണം. ആത്മീയം ആരാധന ജീവിതം ഒക്കെ നിറഞ്ഞു കവിയുന്ന ഒരു കുടുംബമെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ തലമുറകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ട മക്കളായി. ഇത് ഏതോമിലില്ല, ഏതോമിലില്ല ഭൗതികതയായിരുന്നു. ഭൗതികതയ്ക്ക് വേണ്ടി മാത്രം ജീവിച്ച് ദൈവത്തെ മറന്ന ഒരു സ്ഥലമായിരുന്നു ഏതോ. അത് അബ്രഹാം സോതോമുറയ്ക്ക് വേണ്ടി ദൈവസ്ഥലി മധ്യസ്ഥത അണയ്ക്കുന്നുണ്ട്. ഒരു 10 നീതിമാന്മാരുണ്ടെങ്കിൽ ആ ദേശത്തെ നശിപ്പിക്കില്ലേ എന്ന് പറഞ്ഞു. പക്ഷെ 10 നീതിമാന്മാർ അവിടെ ഇല്ലായിരുന്നു. എന്താണ് കാരണം? ആ ദേശത്തെ കുറിച്ച് വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 28-29 വാക്യങ്ങളിൽ അറിയിക്കുന്നുണ്ട്. ആ ദേശത്തിലെ ആളുകൾ അങ്ങനെ ജീവിച്ചത്, കൃഷിയും വീറ്റും നട്ടും തണുതും പോന്നും. ആ ദേശത്തിലെ ആളുകൾ കൈതേകൾ അങ്ങനെയാണ്. എന്തൊക്കെ അവർ ചെയ്ത്? രാവിലെ ഉണർന്ന് തിന്നു, കുടിച്ചു, നിൽക്കുന്നു, നടന്നു, പണിയുന്നു, പൊളിക്കുന്നു, കെട്ടുന്നു, ഇതൊക്കെ ഉള്ളു. അപ്പൊ എന്താണ്? അത് തെറ്റാണോ? തിന്നുന്നത് തെറ്റാണോ? കുടിക്കുന്നത് തെറ്റാണോ? എന്നൊക്കെ നമ്മൾ ചോദിച്ചേക്കാം. പക്ഷെ അതേ ഉള്ളു അവിടെയൊക്കെ. അപ്പൊ എന്താ ഇല്ലാതിരുന്നത്? എന്താണ്? ആരാധനയില്ലായിരുന്നു, ദൈവ ചിന്തയില്ലായിരുന്നു, ദൈവബോധമില്ലായിരുന്നു, ഇത് ആ ദേശത്തൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ദേശം ദൈവബോധത്താൽ നിറഞ്ഞ് നശിച്ചെന്ന് ദൈവത്തിന്റെ വചനത്തിലൂടെ നമ്മൾ കാണുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആത്മീയതയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഒരു ദേശമായി, ഒരു രാജ്യമായി, ഒരു കുടുംബമായി, വ്യക്തികളായി നമുക്ക് മാറാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഏറ്റവും വലിയ ദൈവാനുഗ്രഹങ്ങൾ നമുക്ക് ഉണ്ടാവുകയുള്ളൂ. ഇല്ലെങ്കിലോ നാം നശിച്ചിട്ട് പോകും. ഏദോമിന്റെ 2-ാമത്തെ പാപം, ഏദോമിന്റെ ന്യായവിധി വരാനുള്ള 2-ാമത്തെ കാരണത്തെ കുറിച്ച് ഓബദ്യാവിന്റെ പുസ്തകം 3-4 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഓബദ്യാവ് 3-4 വാക്യങ്ങൾ ഇങ്ങനെയാണ്: പാറപ്പിളർപ്പുകളിൽ പാർക്കുന്നവനും ഉന്നതവാസമുള്ളവനും ആരെന്നെ നിലത്ത് തള്ളിയിടുമെന്ന് ഹൃദയത്തിൽ പറയുന്നവനുമായവനെ, നിന്റെ ഹൃദയത്തിന്റെ അഹങ്കാരം നിന്നെ ശമിച്ചിരിക്കും. നീ കഴുകനെ പോലെ ഉയർന്നാലും നക്ഷത്രങ്ങളെ കൂടു വച്ചാലും അവിടെ നിന്ന് ഞാൻ നിന്നെ ഇറക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഏദോമിന്റെ അഹങ്കാരമാണ് ആ ദേശം നശിക്കപ്പെടാനുള്ള 2-ാമത്തെ കാരണം. ഏദോമിന്റെ തലസ്ഥാന നഗരത്തിന്റെ പേര് പെട്ര എന്നാണ്. ഈ പെട്രയുടെ പ്രത്യേകത, പ്രകൃതിദത്തമായ പാറകളാലും പർവ്വതങ്ങളാലും ചുറ്റപ്പെട്ട, കോട്ടവോട് ചുറ്റപ്പെട്ട ഒരു ശക്തമായ ഉറപ്പേറിയ നഗരമാണ് പെട്ര. ഈ പെട്ര നഗരത്തെ തകർക്കാൻ ആർക്കും പറ്റത്തില്ല. അനേക രാജ്യങ്ങൾ, അനേക രാജാക്കന്മാര് ഈ പെട്ര നഗരത്തെ തകർക്കാൻ ശ്രമിച്ചെങ്കിലും അതിന് കോട്ടകളെ തകർക്കാൻ അവർക്കാർക്കും കഴിഞ്ഞില്ല. അവിടെ അതുകൊണ്ട് ഒരു അവര് അഹങ്കാരത്തോട് പറഞ്ഞു, ഞങ്ങൾ പാറപ്പിളർപ്പുകളിൽ പാർക്കുന്നവരാണ്, ഉന്നത വാസമുള്ളവരാണ്, ആര് ഞങ്ങളെ നിലത്ത് തള്ളിയിടും എന്ന് അഹങ്കാരത്തോട് പറഞ്ഞിരിക്കും. അഹങ്കാരത്തോട് പറയും. പക്ഷെ പ്രവാചകൻ, ദൈവത്തിന്റെ പ്രവാചകൻ പറയുകയാണ്, നിങ്ങളുടെ അഹങ്കാരിച്ചിരിക്കുന്നു. ഈ കഴുകനെ പോലെ ഉയർന്നാലും നക്ഷത്രങ്ങളെ കൂടു വച്ചാലും അവിടെ നിന്ന് ഞാൻ നിന്നെ ഇറക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ചരിത്രം പഠിക്കുമ്പോൾ പിന്നീട് മനസ്സിലാക്കാം, ബാബിലോൺ സാമ്രാജ്യം, ബാബിലോൺ നഗരം, നെബുക്കദ്നേസർ രാജാവ് വന്ന് ഈ ഏദോം അല്ലെങ്കിൽ പെട്ര നഗരത്തെ നശിപ്പിച്ചു കളഞ്ഞു. അത് കഴിഞ്ഞ് പിന്നീട് റോമൻ ഭരണകാലത്ത് ഈ നഗരം തീ വശം നശിപ്പിച്ചു കളഞ്ഞു. അല്ല, അതിന്റെ അസ്ഥിഭാരം വരെ മാന്തിക്കളഞ്ഞു. അത് അഹങ്കാരത്തിന്റെ ഫലമായിട്ട് അത് അസ്ഥിവാരം വരെ നശിപ്പിക്കപ്പെട്ട ഒരു പട്ടണമായിട്ട് പെട്ര നഗരം മാറ്റപ്പെടുകയാണ്. അത് അഹങ്കാരം ഒരിക്കലും ഉണ്ടാകരുത്. നമുക്ക് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ, നമുക്ക് ആയിട്ടുണ്ടെങ്കിൽ, നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നേട്ടങ്ങളെ കൈവരിച്ചിട്ടുണ്ടെങ്കിൽ, അതൊന്നും നമ്മുടെ കഴിവല്ല, ദൈവത്തിന്റെ മഹാകൃപയാണ്, ദൈവത്തിന്റെ വലിയ കരുണയാണ് എന്ന് പറയാൻ തക്കവണ്ണം ഓരോ മാതാപിതാക്കൾക്കും ഇടയാകണം. നമ്മുടെ കുടുംബം ഉയർന്നെങ്കില്, അംഗീകരിക്കപ്പെട്ടെങ്കില്, അത് ഒന്നുകൊണ്ടുമല്ല, ദൈവത്തിന്റെ കൃപ മാത്രമാണ്. നാം പാടുന്നില്ലേ, ഇത്രത്തോളം ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിന്നുമുമ്പിൽ. ഇത്ര നന്മകൾപ്പാൻ എന്തുള്ളൂ യോഗ്യത നിന്നുമുമ്പിൽ. ഒരു ചുന്തലിയിലേക്ക് ഓടിപ്പോവുകയാണ്. ചുണ്ടലി ഓടിപ്പോകുന്നതിൽ പൂച്ച ഓടിക്കുകയാണ്. പൂച്ച ഓടിക്ക് ഓടിക്കുമ്പോ ആ ചുണ്ടലി ഓടി ഓടി പോകുമ്പോൾ ഒരു വീഞ്ഞുകൂപ്പി പൊട്ടിക്കിടക്കുന്നതാണ്. ആ ചുണ്ടലി എല്ലാം മറന്ന് വീണ്ടി കുറെ കുടിച്ചു, ആ വൈൻ കുറെ കുടിച്ചു കഴിയുമ്പോൾ ചുണ്ടലിക്ക് തോന്നലേ പ്രേതമൊക്കെ നായ ഉള്ളിൽ ചുണ്ടലി രണ്ടു കാലം നിന്ന് കൈയുടെ മസിലൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് പൂച്ചയെ നോക്കി വെല്ലു വിളിക്കുകയാണ്, ഏത് പൂച്ചയ്ക്കാണ് ധൈര്യമുള്ളത് എന്നെ പിടിക്കാൻ എന്ന് പറഞ്ഞ് വെല്ലു വിളിക്കുക. പൂച്ച ആകപ്പാട് അത്ഭുതപ്പെട്ടു, എന്താ ചുണ്ടലി കാണിക്കുന്നത്? ഇതുപോലൊക്കെ ഇപ്പോഴത്തെ മനുഷ്യൻ എന്തിന്റെയോ ഒക്കെ ബലത്തിൽ, എന്തിന്റെയോ ഒക്കെ അഹങ്കാരത്തിൽ ഏതാണ്ടൊക്കെ ആയെന്നുള്ള ചിന്തയിൽ മറ്റുള്ളവരെ വെല്ലുവിളിക്കുന്ന മനുഷ്യ സർവശക്തനായ ദൈവം എന്ന ശ്വാസം ഒന്ന് തിരിച്ചെടുത്താൽ മതി. നീ വെറും ഒരു പൂഴി കണ്ണു പോലെ നേരത്തെ വീണു പോലെ അഹങ്കരിക്കാൻ എന്താ നിനക്കുള്ളത്? അഹങ്കരിക്കാനൊന്നും സംഭവത്തില്ല. എല്ലാം ദൈവത്തിന്റെ കൃപ, എല്ലാം ദൈവത്തിന്റെ ദാനം മാത്രം. അപ്പൊ ഇതിനകത്ത് സിനിമയിലുള്ള ജീവചരിത്രം, ആ പശുവിന്റെ പേര് നമുക്കറിയാം, അത് കർത്താവാണ് എന്നാണ്. എന്താണ് അതിന്റെ അർത്ഥം? ഇതുവരെ പറയാൻ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്നോട് എന്തെങ്കിലുമൊക്കെ ദൈവ പ്രവർത്തികൾ ഈ ഭൂമി നടന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും എന്റെ മഹത്വമല്ല, എന്റെ നേട്ടമല്ല, അതെല്ലാം ദൈവത്തിന്റെ കൃപയാണ്. അത് കർത്താവാണ്, അത് കർത്താവ് ചെയ്തതാണെന്നാണ് അതിന്റെ അർത്ഥം. അത് കർത്താവ് ചെയ്തതാണ്. ആ ഒരു വിനയത്തിലേക്ക് മാറാൻ നമ്മുടെ കുടുംബത്തിന് കഴിയുമോ? നമ്മുടെ ജീവിതങ്ങൾ കഴിയുമോ? എല്ലാ അഹങ്കാരങ്ങളെയും മാറ്റിവെച്ചിട്ട് എന്റെ കർത്താവ് തന്നതാണ്, എന്റെ കർത്താവിന്റെ കൃപയാണ് നീറ്റു പറയാൻ കഴിഞ്ഞാൽ അത് വലിയ അനുഗ്രഹങ്ങൾക്ക് അതിനൊക്കെ കാരണമായിട്ട് ഈ തിരികെയാണ്. ഏതോമിന് ഒരു നയവിധി വരാൻ പോകുന്നു. അതിൽ ഒന്നാമത്തെ കാരണം ആത്മീയതയ്ക്ക് വില കൽപ്പിക്കാഞ്ഞതാണ്. രണ്ടാമത്തെ കാരണം അവരുടെ അഹങ്കാരമാണ്. മൂന്നാമത്തെ കാരണത്തിലേക്ക് നമുക്ക് വരാം. ഓബദ്യാവിന്റെ പുസ്തകം അതിന്റെ 10, 11, 12 വാക്യങ്ങളിൽ ആ മൂന്നാമത്തെ കാരണം നമുക്ക് കാണുവാൻ കഴിയും. ഓബദ്യാവ് 10, 11, 12 വാക്യങ്ങൾ. നിന്റെ സഹോദരനായ യാക്കോബിനോട് നീ ചെയ്ത സാഹസം നിമിത്തം ലജ്ജ നിന്റെ മൂടും. നീ സദാകാലത്തേക്കും ഛേദിക്കപ്പെടും. നീ എതിരെ നിന്ന് നാട്ടിൽ അന്യജാതിക്കാർ അവന്റെ സമ്പത്ത് അവഹേളിച്ചു കൊണ്ടുപോവുകയും അന്യദേശക്കാർ അവന്റെ ഗോപുരങ്ങളിൽ കടന്ന് യെരുശലേമിനെ ചീട്ടിടുകയും ചെയ്ത നാളിൽ തന്നെ നീയും അവരിൽ ഒരുത്തനെ പോലെ ആയിരുന്നു. നിന്റെ സഹോദരന്റെ ദിവസം അവൻ അനർത്ഥ ദിവസം തന്നെ നീതി കണ്ട് രസിക്കേണ്ടതല്ല. നീ യഹൂദിയെ കുറിച്ച് അവരുടെ അപായ ദിവസത്തിൽ സന്തോഷിക്കേണ്ടതല്ല. അവരുടെ കഷ്ട ദിവസത്തിൽ നീ വമ്പ് പറയേണ്ടതല്ല. സഹോദര സ്നേഹമില്ലാതിരുന്നു എന്നതാണ് ഏകോവിന്റെ ഏറ്റവും വലിയ പാപം. സഹോദര സ്നേഹമില്ലാതിരുന്നു എന്നതാണ് ഏകോവിന്റെ ഏറ്റവും വലിയ പാപം. സൗഹൃദങ്ങൾ ധാരാളമുണ്ട്, അതെല്ലാം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഘടകങ്ങൾ. ധാരാളം സ്നേഹിതരുന്നുണ്ട്, അതെല്ലാം ഉണ്ടാക്കിയെടുക്കുന്ന ഘടകങ്ങളാണ്. പക്ഷെ സഹോദരബന്ധം അങ്ങനെയല്ല. ദൈവം നമുക്ക് തരുന്ന ഘടകം, ദൈവം തന്ന ബന്ധമാണ് ഈ സഹോദര സ്നേഹം എന്നുള്ളത്. ഒരു സ്നേഹിതരോട് നമുക്ക് പറയാം ഇന്ന് മുതൽ നീ ഇത് സ്നേഹിതരല്ല എന്ന് പറഞ്ഞാൽ സ്നേഹിതരല്ല, അത് ഒരു പ്രശ്നമൊന്നുമില്ല. അതേ സമയം നമ്മുടെ സഹോദരനോട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് സഹോദര ഇന്ന് മുതൽ നീ എന്റെ സഹോദരനല്ല എന്ന് പറയാം. അവർ പറയാറുണ്ട്, പക്ഷെ അങ്ങനെ പറഞ്ഞതുകൊണ്ട് അത് സഹോദരനല്ലാതായി തീരത്തില്ല. കാരണം ദൈവം തന്ന രക്തബന്ധമാണ്. അത് മുറിച്ചു മാറ്റാൻ നിന്റെ വാക്കുകൾ കൊണ്ട് കഴിയത്തില്ല. തന്ന ദൈവം, ആ ദൈവം തന്ന ബന്ധമാണെങ്കിൽ അത് മാറ്റാൻ നിനക്കത് പറ്റത്തില്ല. അത് അംഗീകരിക്കപ്പെട്ട ഒരു ബന്ധമായി തുടരുക തന്നെ ചെയ്യും. ഇവിടെയാണ് ഏശാവിന്റെ ദൈവം കൊടുത്ത സഹോദരനാണ് ഈ യാക്കോബ്. ഏശാവിന്റെ രാജ്യമാണ് ഏതോ, യാക്കോബിന്റെ രാജ്യമാണ് ഇത്രയും. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഈ രണ്ട് സഹോദരന്മാരെ കലഹം തുടങ്ങിക്കഴിഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 25 അധ്യായത്തിന്റെ 19 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ഈ രണ്ട് സഹോദരങ്ങള് കലഹം തുടങ്ങി. പിന്നീട് കലഹം പെരുകുകയാണ് ചെയ്തത്, ഒരിക്കലും കുറഞ്ഞു വന്നില്ല, അത് പെരുകുകയാണ് ചെയ്തത്. സംഖ്യാ പുസ്തകം 20 വായിക്കുമ്പോൾ, 20 മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ രാജ്യക്കാര് അവരങ്ങ് വിസ്രയുടെ അടിമകളായി കഴിഞ്ഞു. അടിമകൾ ദേശത്ത് നിന്ന് എപ്പോൾ അവരെ മോശം മൂലം നിലവിച്ച് കൊണ്ടുവരികയും അത് വരുമ്പോൾ ഇത്ര ലക്ഷക്കണക്കിന് ആളുകളായി വരുന്നത്. ഈ വരുമ്പോൾ അവരുടെ സ്വന്തം ദേശം ദേശമായ കനാനിലേക്ക് പോകുമ്പോൾ പലരും വിദ്യാഭിച്ചു, ഇവരെ ദേശത്തോടെ കടന്നു പോയാൽ ആ ദേശത്തെ എല്ലാ വിളവുകളും നശിക്കും, വെള്ളമെല്ലാം കുടിച്ചു വറ്റിക്കും, ആ ഗോതമ്പെല്ലാം വായിൽ തിന്നും, മുന്തിരി തോട്ടങ്ങളൊക്കെ തള്ളിപ്പറിച്ച് തിന്നും. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ ഉണ്ടെങ്കിൽ പോലും പലരും വിചാരിച്ചു പോയോ ഇത്രയും വർഷങ്ങള് ആ പാവങ്ങള് അത് മിശ്രയുടെ കിടന്ന് കഷ്ടപ്പെട്ടതല്ലേ, പോവുകയല്ലേ, നഷ്ടം ഉണ്ടായാലും താരമില്ല, അതിപ്പോ രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതി അവരുടെ ദേശങ്ങളെ ഒക്കെ ഇവർ കടന്നു. അങ്ങനെ കടന്നു കിടന്ന് അതിലേക്കോട്ട് വരും തുടങ്ങിയിട്ട് വരും. അവർ കാദേശ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നു. കാദേശ് കഴിഞ്ഞാൽ പിന്നെ അവർ കയറി പോകേണ്ട രാജ്യത്തിന്റെ പേരാണ് ഏദോം. ഏദോമിലൂടെ കടന്നു പോകണം. അപ്പോൾ മോശ ഒരെഴുപ്പുമായിട്ട് തന്റെ കൂടെയുള്ള കുറച്ചുപേരെ ഏദോം രാജാവിന്റെ അടുത്തേക്ക് വിട്ടു. ആ എഴുത്തില് ഇപ്രകാരം എടുത്തിരിക്കുന്നു, നിന്റെ സഹോദരനായ ഏദോം രാജാവെ അങ്ങേക്ക് വർഷം തന്നത്, നിന്റെ സഹോദരനായ യാക്കോബ് നിന്നോട് അപേക്ഷിക്കുന്നത് എന്തെന്നാൽ ഞങ്ങൾക്ക് മിസ്രയേൽ ദേശത്ത് വെച്ചുണ്ടായ കഷ്ടതകളും വേദനകളും ഒക്കെ നിനക്ക് അറിവുള്ളതാണ്. യഹോവ കരുതൽ ഞങ്ങളെ സ്വന്തദേശമായ കനാനിലേക്ക് കൊണ്ടുപോവുകയാണ്, ഞങ്ങളെ അങ്ങയുടെ രാജ്യത്തോടെ കടന്നു പോയിക്കൊള്ളട്ടെ. ഞങ്ങളെ കടന്നു പോകുമ്പോൾ അങ്ങയുടെ വയലിലൊന്നും കയറത്തില്ല, അങ്ങയുടെ മുന്തിരി തോട്ടങ്ങളിൽ ഒന്നും ഞങ്ങൾ കയറത്തില്ല, വെള്ളത്തിലെ വെള്ളം ഞങ്ങൾ കുടിക്കത്തില്ല. നിങ്ങൾ രാജപാതയിൽ കൂടെ മാത്രം ഇടത്തോട്ടോ വലത്തോട്ടോ നോക്കാതെ കടന്നു പോയിക്കൊള്ളാം, കടന്നു പോകാൻ മാത്രം അനുവദിക്കണമേ എന്ന് ആ രാജാവിനോട് അപേക്ഷിക്കുമ്പോ രാജാവ് കോപിച്ചു പറയാണ്, എന്റെ ദേശത്തുകൂടെ നിങ്ങൾ കടന്നു പോയാൽ സൈന്യവുമായി പിൻചെന്ന് നിങ്ങളെ നശിപ്പിച്ചു കളയുമെന്ന് രാജാവ് പ്രഖ്യാപിക്കുന്നു. മറ്റുള്ളവരൊക്കെ ഞങ്ങളുടെ ദേശത്തൂടെ കടന്നു പോയിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞപ്പോ ഈ സഹോദരന്മാര് പറഞ്ഞു, ഞങ്ങളുടെ ദേശത്തൂടെ കടന്നു പോയാൽ മുട്ടുകാർ തല്ലി ഓടിക്കുമെന്ന് പറഞ്ഞു. ഇതാണ് പലപ്പോഴും സഹോദരങ്ങളുടെ ഒരു അവസ്ഥയിൽ തോന്നും. മറ്റുള്ളവരെ കരുണ കാണിക്കും, ഹൃദയക്കാര് കരുണ കാണിച്ചാലും സഹോദരങ്ങള് ഒരു കരുണയും കാണിക്കത്തില്ല. ഒരല്പം വഴി തരാൻ പറഞ്ഞാല് അവര് വഴിവിട്ടു കൊടുക്കത്തില്ല. ഞങ്ങളുടെ വഴിയിൽ കൂടെ കയറിയാൽ, ഞങ്ങളുടെ മുറ്റത്തൂടെ കടന്നു പോയാല്, ഇങ്ങോട്ട് നോക്കിയാൽ ഞങ്ങൾ മുട്ടുകളാൽ നല്ലി ഓടിക്കുമെന്ന് പറയുന്ന ഒരു സഹോദര ബന്ധമാണ് ഇപ്പൊ നിലവിലുള്ളത്. പിന്നെ എങ്ങനെ ദൈവം നമ്മളെ അനുഗ്രഹിക്കും, എങ്ങനെ ദൈവാനുഗ്രഹം നമുക്ക് ഉണ്ടാകും? ദൈവാനുഗ്രഹം ഉണ്ടാകുന്ന സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നിടത്ത് മാത്രം, എത്രമാത്രം പ്രാർത്ഥിച്ചാലും എത്രമാത്രം ആരാധനയെ സംബന്ധിച്ചാലും എന്തെല്ലാം ആത്മീയ കർമ്മങ്ങളൊക്കെ ചെയ്താലും സാഹോദര്യ ബന്ധമില്ലെങ്കിൽ ഒരിക്കലും നന്മ ഭവനത്തിലേക്ക് ഒഴുകി വരത്തില്ല. അഹോറോന്റെ കാടിയിലേക്ക് ഒഴുകുന്ന ആ തൈലം പോലെ യഹോവയുടെ നന്മ ഇങ്ങനെ ഒഴുകി ഒഴുകി വരണമെങ്കിൽ സഹോദര സ്നേഹം ഉണ്ടായിരിക്കണം. ആ സഹോദര സ്നേഹം ഈ ഏകദോഷം ഇല്ലാത്തത് കൊണ്ട് ഏകോപിന്റെ മേൽ യഹോവയുടെ വലിയ കോപം വരുന്നെന്ന് നാം വായിക്കുന്നു. വീണ്ടും നമുക്ക് നമ്മൾ കാണുന്നു 137 സങ്കീർത്തനത്തിന്റെ 7 വാക്യം. 137 സങ്കീർത്തനം നമുക്കറിയാം, ഇസ്രയേൽ മക്കള് അന്യദേശത്ത് ബാബിലോണിൽ അടിമകളായി കഴിയുകയാണ്. നമുക്ക് രാജാവിനെ പിടിച്ചുകൊണ്ട് പോയി ബാബിലോൺ നദിയുടെ തീരത്തെ ഓർത്ത് കരയില്ല. ആ കരയുമ്പോൾ 7 വാക്യത്തിൽ പറയുന്നുണ്ട്, ഇടിച്ചു കളവീൻ, അടിസ്ഥാനം ഇടിച്ചു കളവീൻ എന്നിങ്ങനെ പറഞ്ഞ ഇത് പറയാൻ കാരണം ഇസ്രായേൽ ഇസ്രായേലിനെ ആക്രമിക്കുക ഏകോപിലെ ആളുകൾ പറഞ്ഞു, ഇടിച്ചു കളവി, അടിസ്ഥാനം വരെ ഇടിച്ചു കളവി, ഞങ്ങൾ കൂടുണ്ട് എന്ന് നെബൂഖദ്നേസറിനോട് പറയുകയാണ്. അവരെ നശിപ്പിക്കും, ഇസ്രായേലിനെ നശിപ്പിക്കും, യെരുശലേമിനെ നശിപ്പിക്കും. ഞാൻ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. സഹോദരങ്ങൾ നശിക്കാൻ വേണ്ടി കാത്തിരുന്ന് അവരെ നശിപ്പിക്കാൻ വേണ്ടി ശത്രുക്കൾക്ക് ഒത്താശ പറഞ്ഞു കൊടുക്കുന്ന ആളുകളായിരുന്നു ഏറെ. അതാണ് ഇസ്രായേലിലേറെ യഹൂദരെ ഏറെ സങ്കടപ്പെടുത്തിയതാ. നെബൂഖദ്നേസർ അവരെ നശിപ്പിച്ചതല്ല സങ്കടപ്പെടുത്തി, മറിച്ച് നശിപ്പിക്കാൻ നെബൂഖദ്നേസർ വന്നപ്പം ഞങ്ങളുടെ സഹോദരങ്ങള് അവരോട് ചേർന്ന് നിന്ന് അവർ ഒത്താശ പറഞ്ഞതാണ് അവരേറെ സങ്കടപ്പെടുത്തിയത്. അതെ, സഹോദര സ്നേഹം ഇല്ലാതിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം എന്നുള്ളത്. നമുക്ക് സഹോദര സ്നേഹമുണ്ടോ? എന്തെല്ലാം ആത്മീയത ഉണ്ടെങ്കിലും സഹോദര സ്നേഹം ഇല്ലെങ്കിലും എത്രമാത്രം തിന്മ, എത്രമാത്രം ദൈവ ദൈവത്തിന്റെ ശാപം നമ്മുടെ മേൽ വിരുത്താൻ തക്കവണ്ണം ഇടയാകും. സ്നേഹിക്കുകയാണ് പ്രധാനപ്പെട്ട കാര്യം. പൗലോസ് അപ്പോസ്തലൻ എഴുതിയ 1 കൊരിന്ത്യർ എന്ന ലേഖനത്തിലെ 12, 13, 14 അധ്യായങ്ങളെല്ലാം തന്നെ പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളെ കുറിച്ച് പറയുന്ന അധ്യായങ്ങളാണ്. ദൈവത്തിന്റെ അഭിഷേകങ്ങൾ, എന്തെല്ലാം കൃപാവരങ്ങൾ, വിവിധ ഭാഷാവരങ്ങൾ, സഹായം ചെയ്യാനുള്ള വരം, പരിപാലന വരം, അന്യഭാഷാവരം, രോഗശാന്തിക്കുള്ള വരം, എന്തെല്ലാം കൃപാവരങ്ങളാണ്. ധാരാളം കൃപാവരങ്ങളെ കുറിച്ച് ഈ അധ്യായങ്ങൾ പറയുമ്പം 13-ാം അധ്യായത്തിൽ അവിടെ പറയുന്നത് മറ്റൊരു കൃപാവരത്തെ കുറിച്ചാണ്. ആ വരമാണ് സ്നേഹത്തിന്റെ വരം. ഞാൻ അവരുടെ മാലാഖമാരുടെ, മനുഷ്യരുടെയും ആ ദൂതന്മാരുടെ ഭാഷ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലാത്തെങ്കിൽ ഞാൻ മുടങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. പ്രവചനവനമുണ്ടായ എല്ലാ മർമ്മങ്ങളെ ഗ്രഹിച്ചാലും വലകളെ നീക്കാൻ തക്ക വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. നമുക്ക് ലഭിക്കേണ്ട കൃപാവരം, ഏറ്റവും ആവശ്യമായ കൃപാവരം, രോഗശാന്തിയുടെ വരമൊന്നുമല്ല, ഇനി പ്രവചന വരമൊന്നുമല്ല, സ്നേഹത്തിന്റെ വരം തന്നെ. സ്നേഹത്തിന്റെ വരം പരത്തണം. നീ സ്നേഹിച്ചതുപോലെ എന്റെ സഹോദരങ്ങളെങ്കിലും സ്നേഹിക്കാനുള്ള ഒരു കൃപ തരണീ കഥ സ്നേഹത്തിലേക്ക് മടങ്ങാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ എല്ലാവരെയും വിളിക്കുകയാണ്. അതെ, ഏതോവിന് 3 കാരണത്താൽ ന്യായഗതി വരാൻ പോകും. 1, ആത്മീയതയ്ക്ക് വില കൽപ്പിച്ചില്ല. 2, അവരുടെ അഹങ്കാരം. 3, അവരുടെ സഹോദര സ്നേഹമില്ലാത്ത അവസ്ഥ. ഈ അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഒരു തിരുത്താൻ ദൈവം തരുന്ന ഒരു സമയമാണിത്. നമുക്ക് തിരുത്താം, ദൈവസ്ഥലത്തിലേക്ക് മടങ്ങി വരാം. അനുതാപത്തോടുകൂടെ വന്നാൽ കരുണ കാണിക്കുന്ന കർത്ത, നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്ന കർത്ത, അതിലീ അനുഗ്രഹങ്ങൾ യഥാർത്ഥ അനുതാപത്തിലൂടെ സ്വായത്തമാക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മ നമ്മളെല്ലാം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു പോകാം. ഇതിൽ അവസരം ഒരുക്കി തന്ന ഏറ്റവും ആദരണീയരായ വൈദികരോടുള്ള സന്തോഷവും സ്നേഹവും അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.
ഹലോ, ത്രിയേക ദൈവത്തിന്റെ ബലിതര നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ, കർത്താവിനെ അനുഗ്രഹിക്കപ്പെട്ടവരെ, പ്രിയപ്പെട്ട ജോൺ ചാക്കോ അച്ഛനിൽ നിന്നും വളരെ അനുഗ്രഹീതമായ, പ്രത്യേകിച്ച് കാലഘട്ടത്തിന് അനുസൃതമായ വ്യക്തി ജീവിതത്തെയും ആരാധന ജീവിതത്തെയും കുടുംബ ജീവിതത്തെയും ഒക്കെ കൂടുതൽ ആഴമായി ചിന്തിപ്പിക്കുവാൻ തക്കവണ്ണം പ്രേരിപ്പിക്കുന്ന, അല്ലെങ്കിൽ അച്ഛന്റെ ചില വാക്കുകളും അച്ഛൻ നമുക്ക് നൽകുന്ന ചില ഓർമ്മപ്പെടുത്തലുകളും ഒക്കെ ആത്മീയ പ്രഹരമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അത്രമാത്രം നമ്മളെ ചിന്തിപ്പിക്കുന്ന ആശയങ്ങളിലേക്കാണ്. പ്രത്യേകിച്ച് സാധാരണ പ്രസംഗകരാരും തന്നെ പ്രസംഗിക്കാൻ വലിയ താല്പര്യം കാണിക്കാത്ത, ഒബദ്യാവിന്റെ പുസ്തകത്തിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ട് പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും പ്രധാനപ്പെട്ട സംഭവങ്ങൾ, അതിന്റെ പുത്തൻ ആശയത്തിന്റെ അകമ്പടിയോടുകൂടി നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വാസ്തവത്തിൽ പ്രവേശിപ്പിച്ചു, അല്ലെങ്കിൽ പരിഗണിപ്പിച്ചതിലുള്ള സ്നേഹവും നന്ദിയും ഈ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് വേണ്ടി നമുക്ക് അറിയിക്കുകയാണ്. നമ്മുടെ ആത്മീക ജീവിതത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുവാനും ഓരോ ദിനവും നാം കടന്നു പോകുന്ന വഴികളിൽ സ്നേഹശൂന്യതയുടെയും, അത് ഭവനത്തിനുള്ളിലാണെങ്കിലും ഭവനത്തിന് പുറത്താണെങ്കിലും ബന്ധപ്പെടുന്ന ആളുകളിലാണെങ്കിലും, ഒരുപക്ഷെ നമുക്ക് കേൾക്കേണ്ടി വന്ന സ്നേഹശൂന്യതയേക്കാൾ അപകടമാണ് നാം ആരോടെങ്കിലും കാണിച്ചിട്ടുള്ള സ്നേഹത്തിന്റെ പരാജയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പറഞ്ഞ പ്രധാനപ്പെട്ട ആശയമാണ് മറ്റേത് അനുഗ്രഹങ്ങളെക്കാളിലും ദൈവത്തോട് നമ്മളെ ചേർത്ത് പിടിക്കാൻ നമുക്ക് ലഭ്യമാകുന്ന വരം മറ്റുള്ളവരെ നിഷ്കളങ്കതയോട് സ്നേഹിക്കാനുള്ള ആഴമായ ഒരു ബോധ്യമാണ്. അത് വീട്ടിലുള്ളവരെയാണെങ്കിലും വീടിന് പുറത്തുള്ളവരെയാണെങ്കിലും നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ അനുഗ്രഹങ്ങളും അല്ലെങ്കിൽ നിത്യം നമ്മുടെ ആത്മാവിന്റെ നിത്യതയും ഒക്കെ നമ്മൾ എങ്ങനെ ആ ഹൃദയത്തെ നന്മയിൽ സൂക്ഷിക്കുന്നു എന്നുള്ളതിന് അനുസൃതമാണെന്നുള്ള ഒരു തിരിച്ചറിവാണ് ഈ പ്രഭാതത്തിലെ പ്രിയപ്പെട്ട അച്ഛനിൽ നിന്നും കേൾക്കാൻ തക്ക ഉടനടിയായത്. ഏതായാലും ഞാൻ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ ഘന ഗംഭീരതയോടുകൂടി നമ്മുടെ ഹൃദയത്തിന്റെ ഹൃദയങ്ങളെ കീറിമുറിക്കുന്ന വിധത്തിലാണ് വളരെ ചിന്തോദ്യപകമായ ഒരു ശ്രേഷ്ഠമായ ആശയം നമുക്ക് അച്ഛൻ പകർന്നു തന്ന് നിങ്ങളെല്ലാവരുടെയും പേര് ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട ജോൺ ചാക്കോച്ചൻ ഈ തിരക്കേറിയ സമയത്തും രാത്രി അവിടെ ഉറങ്ങേണ്ട സമയമാണ് എങ്കിലും ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കാത്തിരുന്ന് ഈ ഭദ്രാസനത്തിലെ വിശ്വാസികൾ ഏറ്റവും താല്പര്യത്തോട് ബുധനാഴ്ച കൂടി വരുന്ന ഈ പ്രാർത്ഥനയിൽ അച്ഛൻ വൈകിയ നാട്ടിൽ ഒരുപാട് വൈകിയ സമയമാണെങ്കിലും അത് കണ്ടെത്തി ഞങ്ങൾക്ക് ഉപകരിക്കുന്ന വിധത്തിൽ ഞങ്ങൾക്ക് വേണ്ടി നല്ലൊരു ചിന്ത പകർന്നു തന്നതിലുള്ള സ്നേഹവും നന്ദിയും ഒരിക്കൽ കൂടി ഈ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ പേരിൽ അറിയിക്കുന്നു. അച്ഛന്റെ ശുശ്രൂഷകളെയും അച്ഛന്റെ എല്ലാ പ്രവർത്തന മേഖലകളെയും സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും. അച്ഛന് വേണമെങ്കിൽ ഇന്നത്തെ സംബന്ധിക്കാം, അല്ലെങ്കിൽ അച്ഛന് ഡിസ്കണക്ട് ചെയ്യാം. അച്ഛന്റെ ഇഷ്ടം. രാത്രി ആയതുകൊണ്ട് ഞാൻ അച്ഛനെ തുടർന്നും ജോയിൻ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നില്ല. തുറന്നുള്ളത് മധ്യസ്ഥ പ്രാർത്ഥനയാണ്. മധ്യസ്ഥ പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ശുശ്രൂഷ ഇന്നത്തെ അവസാനിക്കുന്നതാണ്. ഇപ്പോഴും മധ്യസ്ഥ പ്രാർത്ഥനകളുടെ പേരുകൾ പ്രത്യേകമായിട്ട് വായിക്കുന്നത് കുഞ്ഞു എഡ്മണ്ടുള്ള കുഞ്ഞുമോനച്ചാനെ ഓർക്കുന്നു. അലീന, അനീറ്റ, ജോസഫ്, അനിത, നിർമ്മല, രാജൻ, എബ്രഹാം, എലിസബത്ത്, അനില, ടോബി, മറിയ, ബെഞ്ചമിൻ, സണ്ണി, മനോജ്, സൗമ്യ, ആനി, ഉസമ്മ, ജോയ്, സേറ, മോളി, സജി ആൻഡ് റോഹാൻ, ജോയൽ, ജോജി, ജോയൽ, നിർമ്മല, ജിമ്മി, സാറാമ, ആലിസ് ജോസഫ്, അലീന ജോയ്, മേരി, തോമസ്, മറിയാമ്മ തോമസ്, ബിന്ദു, അനൂപ്, മേഴ്സി, ഷൈജു തോമസ്, ഫാൻസി തോമസ്, വർഗീസ്, ശാന്തി, സജി, ജോസ്. മറ്റാരെങ്കിലും നമ്മുടെ ഓർമ്മയിലുണ്ടെങ്കിൽ ഈ സമയത്ത് അവരുടെ ഏറ്റ ദൈവം ഭാഗം ഓർത്ത് നമുക്ക് വീണ്ടും ദൈവസന്നിധി പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ സ്വർഗീയമേ ദൈവമേ, വീണ്ടും അന്യമാറുന്ന ഒരു ദിനം ഞങ്ങൾക്ക് തന്നു. പ്രഭാതം കഴിഞ്ഞ് മധ്യാഹ്നത്തിലേക്ക് അടുക്കുന്ന ഈ യാമം ശാന്തമായ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് ദൈവവചന ശബ്ദം കേൾക്കുവാനും ഞങ്ങളെ തന്നെ ആ വചനത്തിന് അനുസൃതമായി പരിവപ്പെടുത്തുവാൻ അങ്ങയുടെ മുമ്പാകെ അപേക്ഷിക്കുവാനൊക്കെ തന്ന കൃപയെ ഓർത്ത് സ്തുതിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ഏറ്റവും ഭക്തിയോടും ഭയത്തോടും അനുഗ്രഹത്തോടും ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിപ്പാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. ദൈവം ഓരോ ദിനവും ഞങ്ങളെ അവിടുത്തെ അത്ഭുതകരങ്ങൾ ഞങ്ങളെ താങ്ങുന്നു. ലോകം പലതരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും ഞങ്ങൾക്ക് സമ്മാനിക്കുമ്പോഴും അവിടെ ഇനി വിടറി നിരാശയിൽ കൂപ്പുകുത്തി വീഴാതെ പ്രത്യാശയുടെയും കൃപയുടെയും കരങ്ങൾ തന്ന് ഞങ്ങളെ നീട്ടുന്ന അങ്ങയുടെ കരുണയെ ഓർത്ത് സ്തുതിക്കുന്നു. വിട്ടുപിരിയാത്ത സ്നേഹബന്ധം ഞങ്ങളിൽ നിലനിർത്തണമേ. എപ്പോഴും ആ ബലമുള്ള ഹസ്തങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതത്തിന്റെ ചുവടുകളെ വെച്ച് അവസാനിപ്പിക്കുന്ന കോണം ഞങ്ങളെ അവിടുന്ന് ശക്തീകരിക്കണമേ. പ്രത്യേകിച്ച് രോഗങ്ങളും പ്രയാസങ്ങളും മാനസിക സംഘർഷങ്ങളും ഒക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് ആശ്രയിക്കാൻ അവിടുന്ന് മാത്രമേ ഉള്ളല്ലോ. ദൈവമേ, ഏത് സമയത്ത് ഞങ്ങൾ വിളിക്കുമ്പോഴും പ്രയാസങ്ങളുടെ മധ്യത്തിലും അവിടുന്ന് കൂടെ വന്ന് ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ഞങ്ങളെ ചേർത്ത് പിടിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്ന ഞങ്ങളുടെ കരുണയെ ഓർത്ത് സ്തുതിക്കുന്നു. ഈ ലോകത്തിൽ ഞങ്ങൾക്ക് ആശ്രയിക്കുവാനും സ്വസ്ഥത കണ്ടെത്തുവാനും ആ നാമമല്ലാതെ മറ്റൊന്നുമില്ലെന്ന് ഓരോ നിമിഷങ്ങളിൽ അനുഭവങ്ങളിൽ കൂടി അടിയങ്ങൾ തിരിച്ചറിയുന്നു. തുടർന്നും ആ ദൈവിക അനുഭവത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. ഓരോ നിമിഷവും ഞങ്ങൾ അങ്ങയോടൊപ്പമാണെന്നുള്ള ചിന്ത നന്മയിലും വിശുദ്ധിയിലും പ്രയാണം ചെയ്യുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. ഈ പ്രാർത്ഥനാ കൂട്ടായ്മയെ വാഴ്ത്തണമേ. സംബന്ധിക്കുന്നവരെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ രോഗികളായി പേര് പറഞ്ഞ് ഉള്ളവരെയും അല്ലാതെ ഞങ്ങളുടെ മനസ്സിൽ രോഗികളെ പ്രയാസപ്പെടുന്നവരെയൊക്കെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, രോഗത്തിലും പ്രയാസത്തിലും കഴിയുന്ന അനേകർക്ക് ഈ പ്രാർത്ഥനയിൽ നിന്ന് ലഭിക്കുന്ന അപേക്ഷകളും അവരുടെ സൗഖ്യത്തിനൊരു സാധ്യതയായി മാറാൻ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയും ഇതിൽ സംബന്ധിക്കുന്നവരെ തൊട്ടനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഓരോ മനുഷ്യരെയും അവിടുന്ന് പരിപാലിക്കണമേ. സ്വർഗീയ നന്മകളാൽ നിറയ്ക്കണമേ. പ്രത്യേകമായിട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർക്കുന്നു, ചെറുപ്പക്കാരെ ഓർക്കുന്നു, കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ സഹോദരങ്ങളെ തിരുമുമ്പാ സമർപ്പിക്കുന്നു, വാർദ്ധക്യത്തിലിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, പങ്കാളികളെ ലഭിക്കാതെ പ്രയാസപ്പെടുന്ന മക്കളെ കരുണയുടെ മുമ്പാകെ സമർപ്പിക്കുന്നു, പലതരത്തിലുള്ള മാനസിക സംഘർഷം അനുഭവിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തിലും പ്രയാസത്തിലും കഴിയുന്ന എല്ലാവരെയും ഓർക്കുന്നു. എല്ലാവരെയും അവിടുന്ന് വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ. സഭയെ ഓർക്കുന്നു, സഭയെ നയിക്കുന്ന പിതാക്കന്മാരെ ഓർക്കുന്നു. അല്പമായോ അധികമായോ ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്ത് എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തെ മാതൃദേശത്തെ ഒക്കെ തിരുവുമ്പാവ സമർപ്പിക്കുന്നു. സകല വാങ്ങിപ്പോർക്കും സ്വർഗീയ ഊർജ്ജം വിലാശ്വാസം നൽകണമേ. ഞങ്ങൾ നിനക്കുന്നതിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ. ആമേൻ.
ആമേൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാപുത്രന്റെ കൃപയും പരിശുദ്ധരുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും പ്രത്യേകമായി പ്രാർത്ഥന സംബന്ധിച്ചുള്ള എല്ലാവരോടും നാം ഓർത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള ആവശ്യങ്ങളോടും ആ വ്യക്തികളോടും പരിശുദ്ധ സഭയോടും നമ്മളുടെ പ്രിയപ്പെട്ട രാജൂരയും ചാരിയും ദുഃഖത്തിലും പ്രയാസത്തിൽ ലോകത്തിലും കഴിയുന്നതോടുകൂടിയും നമ്മളുടെ വാങ്ങിപ്പോയവരോടുകൂടിയും ഇപ്പോഴും എപ്പോഴും നേക്കുണ്ടായിരിക്കുമാറാകട്ടെ.
സംബന്ധിച്ച് എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് തിരുവചന ധ്യാനം നിർവഹിച്ച പ്രിയപ്പെട്ട അച്ഛനോടും അതുപോലെ സംബന്ധിക്കുന്ന നേതൃത്വം നൽകുന്ന മാമനച്ഛൻ വി സി വർഗീസച്ചൻ നൈസക്കച്ചനെ സംബന്ധിക്കാൻ സാധിച്ചില്ല. പ്രിയപ്പെട്ട അച്ഛനോടും ബിജോയി അച്ഛനോടും അല്പമധികമായും സംബന്ധിക്കുന്ന എല്ലാവരോടും പ്രത്യേകിച്ച് സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകാര്യങ്ങളിൽ സമർപ്പിക്കുന്നു. നമുക്കറിയാം അടുത്ത ബുധനാഴ്ച വട്ടശ്ശേരി തിരുമേനിയുടെ ഓർമ്മയാണെന്നുള്ള കാര്യം ഒരുപക്ഷെ നമുക്കറിയാം. നമ്മുടെ സഭയിലെ പരിശുദ്ധ പിതാവാണ്, തിരുമേനിയെ പോലെ തന്നെ വിശുദ്ധിയോടെ കാണുന്ന പിതാവാണ് വട്ടശ്ശേരി തിരുമേനി. ആ പിതാവിന്റെ ബദ്ധ്യസ്ഥ നമുക്ക് ആവലായിരിക്കട്ടെ. അതോടൊപ്പം തന്നെ മഹാരാശ്രമയുടെ ഓർമ്മയാണ്, അത് അടുത്ത ആഴ്ച ഞാൻ പറഞ്ഞോളാം. ജസ്റ്റ് ഓർപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ദൈവം നമ്പരാൻ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നന്ദി.